കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം.
കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു.
ഐ എക്സ്റ്റെൻഡ് മൈ ഗ്രീറ്റിംഗ്സ് ടു ഓൾ ദി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് ചിൽഡ്രൻ ഹു ഹാവ് ഗാദേർഡ് ഹിയർ ഇൻ ദി നെയിം ഓഫ് ഔർ ലോർഡ് ആൻഡ് സേവ്യർ ജീസസ് ക്രൈസ്റ്റ്.
കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്.
ഡ്യൂറിംഗ് ദി പാസ്റ്റ് ഡേയ്സ് യു വർ പ്രേയിങ് ഫോർ മീ ആൻഡ് ഐ വുഡ് ലൈക്ക് ടു എക്സ്റ്റെൻഡ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ റിഗാർഡ്സ് ടു ദാറ്റ്.
വിജയകരമായ ആത്മീയ ജീവിതം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്.
വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് വിക്ടോറിയസ് ക്രിസ്ത്യൻ ലിവിംഗ്.
ആത്മീയ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം,
ക്രിസ്ത്യൻ ലൈഫ് ഓർ സ്പിരിച്വൽ ലൈഫ്,
വിജയം
ആൻഡ് വിക്ടറി,
നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രതീക്ഷയും സ്വപ്നവുമൊക്കെ ഇതാണ്.
ദിസ് ഇസ് അവർ ഹോപ്പ് ആൻഡ് അവർ ഡ്രീം ഫോർ ഓൾ ഓഫ് അസ്.
ഇത് എത്രമാത്രം സാധ്യമായി തീരുന്നുണ്ടെന്നുള്ളത് നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നതാണ്.
ആൻഡ് വി കൻ ഗെറ്റ് ദി ആൻസർ ഫോർ ദിസ് വെൻ വി ആസ്ക് ദിസ് ടു ഔർസെൽവ്സ്.
അതിന് സാധിക്കാതെ വരുന്നെങ്കിൽ നമ്മുടെ ഈ പഠനം അതിനൊരു മുഖാന്തരമായിട്ട് തീരണം.
ഇഫ് ദാറ്റ് ഇസ് നോട്ട് ദ കേസ് ദെൻ ദിസ് സീരീസ് ഓഫ് സ്റ്റഡീസ് ഷുഡ് ഹെൽപ്പ് അസ് ഇൻ ദാറ്റ് റിഗാർഡ്.
എന്തുകൊണ്ടാണ് പരാജയങ്ങൾ സംഭവിക്കുന്നത്, എങ്ങനെയാണ് വിജയിക്കാൻ കഴിയുന്നത്, എന്താണ് ആത്മീയ ജീവിതം, ഇതെല്ലാം ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചാൽ മതിയാകുള്ളൂ.
ഇൻ റിഗാർഡ്സ് ടു ദിസ് സബ്ജക്ട് വിൽ ഹാവ് ടു മെഡിറ്റേറ്റ് അപ്പോൺ വാട്ട് ഇസ് സ്പിരിച്വൽ ലൈഫ് ആൻഡ് ഹൗ ക്യാൻ വി അച്ചീവ് സക്സസ് ഇൻ ഇറ്റ്.
ഈ ജീവിതത്തിന്റെ വിജയം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അതേ തുടർന്നുള്ള ചില അതോട് ബന്ധപ്പെട്ട ചില ആമുഖ കാര്യങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ബിഫോർ വി സ്റ്റഡി അബൌട്ട് വാട്ട് ആർ ദി വിക്ടറീസ് ഇൻ ആർ ക്രിസ്ത്യൻ ലൈഫ്, ആസ് എൻ ഇൻട്രൊഡക്ഷൻ ഐ വുഡ് ജസ്റ്റ് ലൈക്ക് ടു റിമൈൻഡ് സം തിങ്സ് ടു യു.
ഈ ആത്മീയ ജീവിതം അല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം എന്താണ്, എങ്ങനെ ആരംഭിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം.
വി നോ ഹൗ അവർ സ്പിരിച്വൽ ലൈഫ് അവർ ക്രിസ്ത്യൻ ലൈഫ് സ്റ്റാർട്സ് അബൌട്ട്.
വളരെ വേഗത്തിൽ പറഞ്ഞാൽ അതിന്റെ ഉത്തരം യോഹന്നാന്റെ സുവിശേഷം 1:12-13 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്.
Quickly we know that the answer is in John, the Gospel according to John, chapter 1, verse 12 and 13.
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു.
And we read over there that he has given the authority to be called the children of God to all those who believe in his name.
അതിലൊരു വിശദീകരണം 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമാണ്.
And the description or the explanation given for that in verse 13 is important.
അവർ രക്തത്തിൽ നിന്നല്ല,
they were not of born not of blood,
ജഡത്തിന്റെ ഇഷ്ടത്താലല്ല,
nor of the will of the flesh,
പുരുഷന്റെ ഇഷ്ടത്താലുമല്ല,
nor of the will of man,
ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്,
but they were born of God.
അപ്പോൾ ഈ ആത്മീയ ജീവിതത്തിന്റെ ആരംഭം ദൈവത്തിൽ നിന്നുള്ള ഒരു ജനനമാണ്.
So we can see that the beginning of the spiritual life starts from God.
അപ്പൊ രണ്ടു തരത്തിലുള്ള ജനനങ്ങൾ ഉണ്ടെന്ന് അവിടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.
സോ ഫ്രം ദേർ ഇറ്റ്സെൽഫ് വി കൻ സീ ദാറ്റ് ദേർ ആർ ടു കൈൻഡ്സ് ഓഫ് ബേർത്സ്.
ഒന്ന്, മാനുഷിക കുടുംബത്തിലേക്കുള്ള ജനനം.
ഫസ്റ്റ്ലി ദ ബേർത്ത് ഇൻ ടു എ ഹ്യൂമൻ ഫാമിലി.
അത് നമുക്ക് എല്ലാവരും സാധിച്ചു കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്.
ആൻഡ് വി ഓൾ ആർ ഹിയർ ബിക്കോസ് വി ഹാവ് ഫിനിഷ്ഡ് ദാറ്റ്.
രണ്ടാമതൊരു ജനനം ദൈവ കുടുംബത്തിലേക്കുള്ള ജനനം.
ആൻഡ് സെക്കൻഡ്ലി ദി ബേർത്ത് ഇൻ ടു എ ക്രിസ്ത്യൻ ഫാമിലി.
ആദ്യത്തെ ജനനത്തോട് ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
In relation to the first birth, there are three things mentioned over there.
ഒന്ന്, രക്തത്തിൽ നിന്നുള്ള ജനനം.
First, that it is of blood.
അതായത് മാതാപിതാക്കന്മാരാലുള്ള ജനനം.
And that is the birth through the parents.
എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒ പോസിറ്റീവ് ആണ്.
My blood group is O positive.
എന്റെ അപ്പന്റെ ബ്ലഡ് തന്നെയാണ്.
And my father's blood is also the same.
എന്റെ മകന്റെ തന്നെയാണ്.
And my son's is also the same.
ചിലപ്പോൾ അമ്മമാരുടെ ആകാം, അല്പം വ്യത്യാസമൊക്കെ ഉണ്ടാകാം.
And sometimes it could be the mothers, there can be variations.
അപ്പോൾ ഈ രക്തത്തിൽ നിന്നുള്ള ജനനം എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാക്കാം.
So when we say born of blood, we understand quickly.
രണ്ടാമത്, ജഡത്തിന്റെ ഇഷ്ടത്താലുള്ള ജനനം.
Secondly, we see the blood, born of the will of flesh.
ഓരോ കുഞ്ഞിന്റെയും ജനനത്തിന്റെ പിൻപിൽ മാതാപിതാക്കന്മാരുടെ ജഡത്തിന്റെ താല്പര്യമുണ്ട്.
ആൻഡ് ബിഹൈൻഡ് ദി ബേർത്ത് ഓഫ് ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ദേർ ഇസ് എ വിൽ ഓഫ് ദ ഫ്ലഷ് ഓഫ് ദ പേരന്റ്സ്.
ജഡത്തിന്റെ ഇഷ്ടം നടക്കുന്നുണ്ട്.
ദ വിൽ ഓഫ് ദ ഫ്ലഷ് ഈസ് ബീങ് ഫുൾഫിൽഡ് ദേർ.
മൂന്നാമത്, പുരുഷന്റെ ഇഷ്ടമുണ്ട്.
ആൻഡ് തേർഡ്ലി ദേർ ഇസ് ദ വിൽ ഓഫ് മാൻ.
അതൊന്ന് വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്കറിയാം.
ഐ നോ ദാറ്റ് ദേർ ഇസ് നോ നീഡ് ടു എക്സ്പ്ലെയിൻ ദാറ്റ്.
വീണ്ടും ജനനത്തോട് ബന്ധപ്പെട്ടും ഇത് ശരിയാണ്.
In relation to the being born again or salvation also, this is same.
ഞാൻ വീണ്ടും ജനിച്ചതുകൊണ്ട് എന്റെ മകൻ ആ കെയറോഫിൽ വീണ്ടും ജനിച്ചേ തീരൂ എന്ന് നിർബന്ധമില്ല.
And because I am born again, it is not compulsory that my son should also be born again.
ഇനി എന്റെ ജഡത്തിന്റെ ഇഷ്ടം കൊണ്ട് എന്നെ വീണ്ടും ജനിപ്പിക്കാനും കഴിയില്ല.
And because of the will of my flesh, I cannot attain salvation.
എന്റെ പ്രവർത്തനം കൊണ്ടോ എന്റെ ഇൻവോൾവ്മെന്റ് കൊണ്ടോ എന്റെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ കൊണ്ട് എന്നെ വീണ്ടും ജനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല.
ആൻഡ് ബിക്കോസ് ഓഫ് മൈ ഗുഡ് ആക്ട്സ് ഓർ മൈ ഇൻവോൾവ്മെന്റ് ഐ കനോട്ട് ബി ബോൺ അഗെയിൻ.
ഇനി ഏതെങ്കിലും ഒരു പുരുഷൻ വിചാരിച്ചാലും എന്നെ വീണ്ടും ജനിപ്പിക്കാൻ കഴിയില്ല.
ആൻഡ് ഇഫ് എനി മാൻ ഡിസയർസ് ഓൾസോ ഐ കനോട്ട് ബി ബോൺ അഗെയിൻ.
അങ്ങനെ ഒരു 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 ആത്മീകമായ വശവും അല്ലാതെയുള്ള വശവും ആ കാര്യത്തിൽ ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും.
ആൻഡ് ഇൻ റിലേഷൻ ടു ദാറ്റ് വി സീ ദാറ്റ് ദിസ് ഈസ് സ്പിരിച്വൽ സൈഡ് ഫോർ ദാറ്റ് ആൻഡ് ആസ് എ ഹ്യൂമൻ സൈഡ് ഓൾസോ ഫോർ ദാറ്റ്.
ഈ വീണ്ടും ജനനവും തമ്മിലുള്ളതായിരിക്കും വ്യത്യാസം എങ്ങനെയാണ്?
ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ബീങ് ബോൺ അഗെയിൻ?
ഒന്ന് രക്തത്താലുടെ ജനനമാണെങ്കിൽ മറുവശത്തേത് യേശു കർത്താവിന്റെ രക്തത്താലുടെ ജനനമാണ്.
ഇഫ് വൺ ഈസ് ബോൺ ഓഫ് ദ ബ്ലഡ് ദെൻ ദി അദർ ഈസ് ബോൺ ഓഫ് ദ ബ്ലഡ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
ആദ്യത്തേത് ജഡത്തിന്റെ ഇഷ്ടത്താലുള്ള ജനനമാണെങ്കിൽ രണ്ടാമത്തേത് ദൈവാത്മാവിന്റെ ഇഷ്ടത്താലുള്ള ജനനമാണ്.
ഇഫ് വൺ ഈസ് ബോൺ ഓഫ് ദ വിൽ ഓഫ് ദ ഫ്ലഷ് ദെൻ ദി അദർ ഈസ് ബോൺ ഓഫ് ദ വിൽ ഓഫ് ഗോഡ്.
മൂന്നാമത് പുരുഷന്റെ ഇഷ്ടത്താലുള്ള ജനനമാണ് ആദ്യത്തേതെങ്കിൽ രണ്ടാമത്തേത് ദൈവത്തിന്റെ ഇഷ്ടത്താൽ ദൈവവചനത്താലുള്ള വീണ്ടും ജനനമാണ്.
ആൻഡ് വി സീ ദാറ്റ് വെൻ ബീയിങ് ബോൺ ഓഫ് ദ ഫ്ലഷ് വി സീ ദാറ്റ് ഇറ്റ് ഈസ് ഓഫ് ദ വിൽ ഓഫ് മാൻ ബട്ട് ഇൻ കേസ് ഓഫ് ദ സെക്കൻഡ് വൺ വി സീ ദാറ്റ് ഇറ്റ് ഈസ് ബോൺ ഔട്ട് ഓഫ് ദ വിൽ ഓഫ് ഗോഡ്.
അപ്പോൾ ജനനവും വീണ്ടും ജനനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്.
സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബീയിങ് ബോൺ ആൻഡ് ബീയിങ് ബോൺ അഗെയിൻ.
നമ്മുടെ ജീവിതവും ആത്മീയ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെയാണ്.
ആൻഡ് ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അവർ ലൈഫ് ആൻഡ് ആർ സ്പിരിച്വൽ ലൈഫ്.
ഇനി വീണ്ടും ജനിച്ചവരിൽ തന്നെ രണ്ട് വിഭാഗം ആളുകളുണ്ടെന്നുള്ള നമുക്കറിയാം.
ആൻഡ് വി നോ ദാറ്റ് അമംഗ് ദോസ് ഹു ആർ ബോൺ അഗെയിൻ ദെയർ ആർ ടു കാറ്റഗറീസ് ഓഫ് പീപ്പിൾ.
ഒന്ന് ആത്മീയ ജീവിതത്തിൽ വിജയം വരിച്ച ആളുകൾ.
ഫസ്റ്റ് കാറ്റഗറി ഇസ് ദോസ് ഹു ഹാവ് ബീൻ വിക്ടോറിയസ് ഇൻ ദെയർ ക്രിസ്ത്യൻ ലൈഫ്.
രണ്ടാമത് ആത്മീയ ജീവിതത്തിൽ പരാജിതരായിരിക്കുന്ന വിശ്വാസികൾ.
ആൻഡ് സെക്കൻഡ്ലി ദോസ് ഹു ഹാവ് ഒബ്ടെയ്ൻഡ് ഫെയിലിയർ ഇൻ ദെയർ ക്രിസ്ത്യൻ ലൈഫ്.
നമ്മുടെ വിചാരം നമ്മളെല്ലാവരും ആദ്യത്തെ കാറ്റഗറി പെട്ടവരാണെന്ന്, നല്ല ആഗ്രഹം നല്ലതാണ്.
ആൻഡ് വി ഓൾ തിങ്ക് ആൻഡ് വിഷ് ദാറ്റ് വി വർ ഇൻ ദ ഫസ്റ്റ് കാറ്റഗറി.
നമ്മളെല്ലാവരും ആത്മീയ ജീവിതത്തിൽ വിജയികളാണെന്ന് ഒരു ധാരണ നമുക്കുണ്ട്.
ആൻഡ് വി ഓൾ ഹാവ് എ ഫീലിംഗ് ദാറ്റ് വി ആർ വിക്ടോറിയസ് ഇൻ ആർ ക്രിസ്ത്യൻ ലൈഫ്.
ആ ധാരണയ്ക്ക് അനുസരണമായിട്ട് വളരാൻ നമുക്ക് ഇടയായിത്തീരട്ടെ.
ആൻഡ് മേ ബി ഏബിൾ ടു ഗ്രോ ഇൻ അക്കോർഡൻസ് ടു ദാറ്റ് വിഷ്ഫുൾ തിങ്കിംഗ്.
എന്നാൽ ഈ വിജയം എല്ലായ്പ്പോഴും തുടരണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് എല്ലാം പരാജയങ്ങളുണ്ടാകും.
And it is not necessary that we should always be victorious. There can be failures at certain times.
അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പഠിക്കാനൊക്കെ ചെയ്യേണ്ടത്.
And that is why we should be meditating and studying about this.
അപ്പോൾ ആത്മീയ ജീവിതത്തിൽ പരാജയം സംഭവിച്ച് പരാജിതരായി ജീവിക്കുന്ന ആളുകൾക്ക് ദൈവവചനം നൽകിയിരിക്കുന്ന പേര് ജഡികന്മാരാണ്.
And those who are failing in their spiritual life, the word of God has categorized them as carnal men.
രണ്ടാമത് ആത്മീയ ജീവിതത്തിൽ വിജയികളായി ജീവിക്കുന്ന ആളുകളെ ആത്മീയന്മാരെന്ന് വിളിക്കുന്നു. ഇത് രണ്ടും ഒന്ന് വരുന്ന മൂന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്.
ആൻഡ് സെക്കൻഡ്ലി ദോസ് ഹു ആർ വിക്ടോറിയസ് ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ് ദേ ആർ കോൾഡ് ആസ് സ്പിരിച്വൽ മെൻ. വി സീ ബോത്ത് ഓഫ് ദീസ് കാറ്റഗറീസ് ഇൻ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 13.
ഈ പരാജയത്തിന്റെ കാരണം എന്താണെന്നുള്ളത് നമുക്കറിയാം.
വി നോ വാട്ട് ആർ ദ റീസൺസ് ഫോർ ദീസ് ഫെയിലിയേഴ്സ്.
നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മെ പരാജിതരാക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രവണതയുണ്ട്.
And we have a tendency of failure within ourselves.
ആ പ്രവണതയെ മുതലെടുക്കാനായിട്ട് പിശാചിനെ നമ്മൾ അനുവദിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകുന്നത്.
And failure happens when we allow the devil to take advantage of that tendency.
ആ പരാജയപ്പെടാൻ സാധ്യതയുള്ള മേഖലകളെ കണ്ടെത്തുകയും അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നാം വിജയികളായി മാറും.
And when we find those areas where we are prone to attacks and when we strengthen ourselves, we will be victorious.
അങ്ങനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന പിശാചിനെയും അവന്റെ തന്ത്രങ്ങളെയും കുറിച്ചൊക്കെ നമുക്ക് നല്ല അറിവുണ്ടായിരിക്കാം.
And we know about the devil and his tactics on how he tries to deceive and cheat us.
ഈ വിജയം നേടുക എന്ന് പറയുന്നത് നാം വായിക്കുന്ന പോലെ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നമുക്ക് നേടാൻ കഴിയുന്ന വിജയമാണ്. കർത്താവിനാലല്ലാതെ ദൈവകൃപയാലല്ലാതെ ആത്മീയ ജീവിതത്തിൽ വിജയം ഭരിക്കാൻ അസാധ്യമാണ് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു.
ദിസ് വിക്ടറി ഈസ് ഒബ്ടെയ്ൻഡ് ത്രൂ ദ വൺ ഹു ലവ്ഡ് അസ് ആൻഡ് ഗേവ് ഹിസ് ലൈഫ് ഫോർ അസ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് വിതൗട്ട് ഹിം ഇറ്റ് ഈസ് ഇംപോസിബിൾ.
ഇത് എങ്ങനെ സാധിക്കാം എന്നുള്ളതിന്റെ ഒരു പഠനമാണ് ഉൽപ്പത്തി പുസ്തകത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്.
ആൻഡ് ത്രൂ ദ ബുക്ക് ഓഫ് ജനസിസ് വി ക്യാൻ സീ സ്റ്റഡി ത്രൂ ഔട്ട് ദ ബുക്ക് ഓൺ ഹൗ വി ക്യാൻ ഒബ്ടെയ്ൻ എ വിക്ടോറി.
50 അധ്യായങ്ങളുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ.
ഇൻ ജനസിസ് ഇൻ ദ ബുക്ക് ഓഫ് ജനസിസ് ദർ ആർ 50 ചാപ്റ്റേഴ്സ്.
നമുക്ക് ഈ ദിവസങ്ങൾ കൂടി 50 അധ്യായം ഒന്ന് ചിന്തിക്കാൻ നേരം കിട്ടുകയല്ല.
വി വോണ്ട് ഗെറ്റ് ടൈം ടു മെഡിറ്റേറ്റ് ഓൺ ദി 50 ചാപ്റ്റേഴ്സ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദി സ്റ്റഡി.
പൊതുവേ ഈ വിഷയങ്ങളെ കുറിച്ചുള്ള ധ്യാന ചിന്തകളായിരിക്കും ഈ ക്ലാസ്സുകളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്.
ആൻഡ് ഇൻ ദി സീരീസ് ഓഫ് ക്ലാസ്സസ് വിൽ ബി ഹിയറിംഗ് തോട്ട്സ് ആൻഡ് മെഡിറ്റേഷൻസ് റിഗാർഡിംഗ് വേരിയസ് പോർഷൻസ്.
നമുക്കറിയാം ഈ പുസ്തകത്തിന്റെ പേര് തന്നെ, ആദ്യ പുസ്തകത്തിന്റെ പേര് തന്നെ ഉൽപ്പത്തി പുസ്തകമാണ്.
വി നോ ദി നെയിം ഓഫ് ദി ഫസ്റ്റ് ബുക്ക് ഇറ്റ്സെൽഫ് ഇസ് ജെനസിസ്.
ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി എന്നാ.
ജെനസിസ് മീൻസ് ജെനസിസ്,
എല്ലാത്തിന്റെ ഉൽപ്പത്തി.
ദി ജെനസിസ് ഓഫ് ഓൾ തിങ്സ്.
ദൈവം ഒഴികെ മറ്റെല്ലാത്തിന്റെയും ആരംഭം നമുക്ക് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നു.
വി ക്യാൻ സീ ദി ബിഗിനിങ് ഓഫ് ഓൾ തിങ്സ് അദർ ദാൻ ഫോർ ഗോഡ് ഇൻ ദിസ് ബുക്ക്.
ഏത് വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിച്ചാലും പഠിക്കാൻ ആഗ്രഹിച്ചാലും അതെല്ലാം ഉൽപ്പത്തിയിൽ ആരംഭിക്കുന്നുണ്ട്.
ആൻഡ് വി ക്യാൻ സീ ദാറ്റ് വാട്ട് എവർ ടോപ്പിക് ഓർ ടോപ്പിക് ദാറ്റ് വി വോണ്ട് ടു സ്റ്റഡി, വി ക്യാൻ സീ ദാറ്റ് വി ക്യാൻ ഓൾ സ്റ്റഡി ഓൾ ഓഫ് ഇറ്റ് ഫ്രം ജെനസിസ്.
മനുഷ്യനെ കുറിച്ചാണെങ്കിൽ,
ഇഫ് ഇറ്റ് ഇസ് അബൌട്ട് മാൻ.
പാപത്തെ കുറിച്ചാണെങ്കിൽ,
ഇഫ് ഇറ്റ് ഇസ് അബൌട്ട് സിൻ.
കുടുംബമാണെങ്കിൽ,
അബൌട്ട് ഫാമിലി.
പരീക്ഷയാണെങ്കിൽ,
അബൌട്ട് ടെസ്റ്റ്.
രക്ഷയാണെങ്കിൽ,
അബൌട്ട് സാൽവേഷൻ,
രക്ഷാമാർഗമാണെങ്കിൽ,
അബൌട്ട് ദ വേ ഓഫ് സാൽവേഷൻ,
പിശാചാണെങ്കിൽ,
അബൌട്ട് ദ ഡെവിൾ,
പാപം,
സിൻ,
അതിനു വേണ്ട വിജയം,
ദ വിക്ടറി ഓവർ ദാറ്റ്,
അവിടെയുണ്ടാകുന്ന പരാജയം,
ആൻഡ് ദി ഫെയിലിംഗ്സ് റിഗാർഡിംഗ് ദാറ്റ്,
മരണം,
ഡെത്ത്,
പ്രത്യാശ,
ഹോപ്പ്
തുടങ്ങി ഏത് വിഷയത്തെക്കുറിച്ച് നാം ബൈബിളിൽ എവിടെ വായിച്ചാലും അതിനെല്ലാം ആരംഭം ഉൽപ്പത്തിയിലുണ്ട്.
ആൻഡ് വാട്ട് എവർ അതർ സബ്ജക്ട്സ് ദാറ്റ് യു മെഡിറ്റേറ്റ് അപ്പോൺ ഫ്രം ദി സ്ക്രിപ്റ്റേഴ്സ് വി ക്യാൻ സീ ദി ബിഗിനിങ് ഓഫ് ഇറ്റ് ഓൾ ഇൻ ദി ബുക്ക് ഓഫ് ജനസിസ്.
ദൈവവചനത്തിന്റെ പഠനങ്ങളിലെ ഒരു പ്രധാനമായ പാഠം, നാം ഏത് വിഷയത്തെക്കുറിച്ചോ ഏത് വാക്കിനെക്കുറിച്ചോ ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ പഠിക്കുകയോ ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് ബൈബിളിൽ ആദ്യം എവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് നോക്കുമ്പോൾ അവിടെ പ്രധാനമായ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ നമുക്കിടയാവും.
An important lesson while we know that while we meditate from the word of God is that whatever topic or whatever verse we first see, we should see what is the reference for that, and based on that we can understand a lot of things.
അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഏത് പഠനത്തിനു വേണ്ടിയോ ധ്യാനത്തിനു വേണ്ടി ശ്രമിച്ചാലും നാം ഉൽപ്പത്തിയിൽ വന്നേ മതിയാകൂ, ഉൽപ്പത്തിയിൽ ആരംഭിച്ചേ മതിയാകുള്ളൂ.
So for any of our studies and our meditations we will have, it is compulsory that we start from Genesis.
അങ്ങനെ ആത്മീയ ജീവിതത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും എല്ലാം ഈ ഉൽപ്പത്തിയിൽ തന്നെ നമ്മുടെ പഠനം ആരംഭിക്കുന്നതാണ്.
So we can see that our studies about Christian victories and all, it starts from the book of Genesis itself.
അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം വരികയാണ്.
സോ വി ആർ കമ്മിംഗ് ടു ദി ബുക്ക് ഓഫ് ജെനസിസ്.
ഞാൻ വിചാരിക്കുന്നത് ഈ ദിവസങ്ങളിൽ പ്രധാനമായ ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് സ്പർശിക്കാമെന്നാണ്.
ആൻഡ് ഐ എം പ്ലാനിംഗ് ഓൺ ജസ്റ്റ് ഗോയിങ് ത്രൂ സർട്ടൻ പോർഷൻസ് ഫ്രം ദിസ് ബുക്ക്.
അതിൽ ആദ്യത്തെ പാഠം, വിജയകരമായ ആത്മീയ ജീവിതത്തിന് ഒന്നാമത് നമ്മെ ജനിപ്പിച്ചത് ആരാണെന്ന് അറിയണം.
ആൻഡ് ഫോർ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലിവിംഗ് വി നീഡ് ടു നോ ഹു ഗേവ് ബർത്ത് ടു അസ് സ്പിരിച്വലി.
നമ്മുടെ ദൈവം ആരാണ്?
ഹു ഈസ് അവർ ഗോഡ്?
അതിനുശേഷം നാം ആരാണ്?
സെക്കൻഡ്ലി, ഹു ആർ വി?
നമ്മുടെ കുടുംബം എന്താണ്?
ആൻഡ് ഹു ഇസ് ആർ ഫാമിലി?
നമ്മുടെ പെരുമാറ്റച്ചട്ടങ്ങൾ എന്തൊക്കെയാണ്?
ആൻഡ് ഹൗ ഷുഡ് വി ബിഹേവ്?
നമ്മുടെ പരീക്ഷകൾ എന്തൊക്കെയാണ്?
ആൻഡ് വാട്ട് ആർ ആർ ടെസ്റ്റ്?
പരീക്ഷകൾ എങ്ങനെ അതിജീവിക്കാൻ കഴിയും?
ആൻഡ് ഹൗ ക്യാൻ ബി ഓവർകം ദോസ് ടെസ്റ്റ് ഓർ ദോസ് ട്രയൽസ്?
ഇങ്ങനെയുള്ള ചില പാഠങ്ങളാണ് പ്രായോഗിക ജീവിതത്തോട് ബന്ധപ്പെട്ട് ഓർപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്.
ആൻഡ് ഐ എം അഡ്രസ്സിംഗ് ഇൻ ദി ലോർഡ് ടു റിമൈൻഡ് യു അബൌട്ട് സം പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് റിഗാർഡിംഗ് ദീസ് ഏരിയാസ്.
അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മെ ജനിപ്പിച്ച ദൈവം ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ നൽകിയിരിക്കുന്ന ചില വിശദീകരണങ്ങൾ ചിന്തിച്ചു തുടങ്ങാം.
സോ ഷാൽ ബി മെഡിറ്റേറ്റ് ഫ്രം ജെനസിസ് 1 അബൌട്ട് ദി ഗോഡ് ഹു ഗേവ് ബർത്ത് ടു അസ്.
നോ ഹു യുവർ ഗോഡ് ഈസ്. നമ്മുടെ ദൈവം ആര് എന്നറിയണം.
ആൻഡ് വി ഷുഡ് നോ ഹു അവർ ഗോഡ് ഈസ്.
ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ എല്ലാവർക്കും വളരെ പരിചയമുള്ളതാണല്ലോ. ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ, നാല് വാക്യം, ഒരു ഒരു വാക്യത്തെ കണ്ണി അഞ്ച് വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി ഒന്നിന്റെ ഒന്ന് മുതൽ അഞ്ച് വരെ.
ഷാൽ വി റീഡ് ഫ്രം ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 1 ത്രൂ 5.
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീത് ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി, ഉഷസ്സുമായി ഒന്നാം ദിവസം. ഇതറിയാൻ പാടില്ലാത്ത ആരാ ഇവിടെയുള്ളത്?
ഹു ഡസ് നോട്ട് നോ അബൌട്ട് ദിസ് പോർഷൻ?
ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയി ഈ ഉൽപ്പത്തി ഒന്നാം അധ്യായം പല പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കണം.
And after you return home from the meeting today, you should many times read from this Genesis chapter 1.
Adu homework aanu.
This is your homework.
Adutha class ila chodyangal chodikkum.
And in the next class there will be certain questions.
Chodyangal chodikkunnathu innath ingine ekkonnu ariyan vendiyana.
And the questions will be asked so that to test your knowledge on what is there in this chapter.
Ee adhyayathil devathe kuriche valare pradhanamaya pinnidulla 65 pusthakangalilum paramarshichirikkunna vishayangalude ellam ഒരു സംഗ്രഹം ഇവിടെ കാണാൻ കഴിയും.
Here we can see a summary or a short version of what things are mentioned about God in the remaining 65 books of the Bible.
ഈ അധ്യായത്തിന് ആകെ 31 വാക്യങ്ങളേ ഉള്ളൂ.
In this chapter there are 31 verses.
ഈ 31 വാക്യങ്ങളിലായിട്ട് ഇതിന്റെ മൂലകൃതിയിൽ 32 പ്രാവശ്യം ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്.
And the word God has been used 32 times in its original manuscript.
ദൈവത്തിന്റെ സർവനാമങ്ങൾ, അവൻ എന്നുള്ള സർവനാമം 11 പ്രാവശ്യമുണ്ട്.
ആൻഡ് ദി പ്രൊനൗൺസ് ഫോർ ഹിം ദാറ്റ് ഈസ് ഹീ ഈസ് ബീങ് യൂസ്ഡ് 11 ടൈംസ്.
അപ്പോൾ ഒന്നാമത്തെ അതിൽ ദൈവത്തെ കുറിച്ച് തന്നെ എത്ര വാക്കുകൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്?
സോ അബൌട്ട് ഗോഡ് ഇൻ ദി ഫസ്റ്റ് ചാപ്റ്റർ ഇറ്റ്സെൽഫ് ഹൗ മെനി ടൈംസ് ഇസ് ഇറ്റ് മെൻഷൻഡ്?
പറയുന്ന കേൾക്കുന്നുണ്ടോ? 32 11. 43 പ്രാവശ്യം.
43 ടൈംസ്.
വാക്യങ്ങൾ ആകെ എത്രയാ ഉള്ളത്?
ഹൗ മെനി വേഴ്സസ് ആർ ദേർ?
31.
31.
അപ്പൊ ഒരു വാക്യത്തിൽ ഒന്നിലധികം പ്രാവശ്യം ദൈവം കാണുക.
So we can see the word God mentioned more than one time in a verse.
അതുകൊണ്ട് ഈ അധ്യായത്തെ വിളിക്കാവുന്ന മനോഹരമായ ഒരു പേരുണ്ട്, God centered chapter.
So we can call this chapter as the God centered chapter.
ദൈവാധിപത്യമുള്ള അധ്യായം.
Where the sovereignty of God is present.
ദൈവത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അധ്യായം.
A chapter filled with God.
അത് ഈ അധ്യായത്തിന്റെ മാത്രം കാര്യമല്ല, ബൈബിളിന്റെ മുഴുവൻ കാര്യമാണ്.
And it is not only about this chapter but of the whole Bible.
ഇത് അധ്യായത്തിന്റെയും ബൈബിളിന്റെയും മാത്രം കാര്യമായിരുന്നാൽ പോരാ, നമ്മുടെ ജീവിതങ്ങളുടെയും കാര്യമായിരിക്കും.
And it should not be a matter specific to the chapters and the Bible, but it should be of our life as well.
ദൈവം നിറഞ്ഞിരിക്കുന്ന ജീവിതം, അതാണ് വിജയകരമായ ആത്മീയ ജീവിതം.
A life which is filled with God, that is victorious Christian life.
അതിന്റെ ആരംഭം തന്നെ ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്.
And its beginning itself will start with in the beginning God.
ഇതൊരു ചലഞ്ചാണ്.
This is a challenge.
നമ്മുടെ ജീവിതങ്ങളുടെ ആദിയിൽ ദൈവമാണോ?
Is the beginning of our life starting with God?
നല്ല ആഗ്രഹം അങ്ങനെയുണ്ട്.
And we have a good desire to do to be like that.
ഇന്ന് രാവിലെ പ്രഭാതം കാണാൻ ദൈവം നമ്മെ അനുവദിച്ചു.
Today morning God allowed us to see the morning.
ആരെ കണ്ടുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റത്?
Whom did we see and wake up?
ദൈവത്തെ കണ്ടുകൊണ്ടായിരിക്കണം.
And it should be seeing God.
ആദ്യം സംസാരിച്ച ആരോടാണ്?
And first whom did you talk to?
ദൈവത്തോടായിരിക്കണം.
And it should be to God.
ആദ്യം കേട്ട ആരുടെ ശബ്ദമായിരിക്കണം?
ആൻഡ് ഫസ്റ്റ് ഹൂസ് വേർഡ്സ് ഡിഡ് യു ഹിയർ?
ദൈവത്തിന്റെ ശബ്ദമായിരിക്കണം.
ഇറ്റ് ഷുഡ് ബി ദ വേർഡ്സ് ഓഫ് ഗോഡ്.
ആദ്യം അനുസരിച്ച് ആരെയായിരിക്കണം?
ആൻഡ് ഫസ്റ്റ് ഹൂം ഡിഡ് യു ഒബേ?
ദൈവത്തെ ആയിരിക്കണം.
ഇറ്റ് ഷുഡ് ബി ഗോഡ്.
ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ആദിയിൽ ദൈവം എന്ന പ്രമാണം.
ആൻഡ് എ പ്രിൻസിപ്പിൾ വെയർ ഗോഡ് ഈസ് ഫസ്റ്റ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് യുവർ ലൈഫ്.
ഞാൻ ചില ബൈബിൾ സ്കൂളുകളൊക്കെ പഠിച്ചുകൊണ്ടത് അങ്കമാലിയിൽ കുറെ നാളുകൾ പഠിച്ചു.
ആൻഡ് ഐ സ്റ്റഡിഡ് ഇൻ സെവറൽ ബൈബിൾ സ്കൂൾസ്. ഐ സ്റ്റഡിഡ് ഇൻ അങ്കമാലി ഓൾസോ.
ഒരു ആറേഴ് മാസമേ പഠിക്കാൻ പറ്റുള്ളൂ.
ഐ ഓൺലി സ്റ്റഡിഡ് ദേർ ഫോർ 6 ഓർ 7 മന്ത്സ്.
ആ സമയത്ത് ഇ പി വർഗീസ് അപ്പച്ചൻ എന്ന് പറയുന്ന വലിയ ദൈവദാസൻ ഞങ്ങളെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു.
ആൻഡ് അറ്റ് ദാറ്റ് ടൈം സെർവന്റ് ഓഫ് ദി ലോർഡ് കോൾഡ് ഇ പി വർഗീസ് അപ്പച്ചൻ, ഹി ടോട്ട് അസ് സെവറൽ ലെസൺസ്.
അദ്ദേഹത്തിന്റെ ജീവിത അനുഭവമായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ പാഠങ്ങൾ.
ആൻഡ് ഹിസ് ലൈഫ് എക്സ്പീരിയൻസസ് വർ ദി ഗ്രേറ്റസ്റ്റ് ലെസൺസ് ഫോർ അസ്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താൻ വലിയ വ്യാപാരിയായിരുന്നു, രക്ഷിക്കപ്പെട്ട സമയത്ത് ആദ്യം ഒരു തീരുമാനമെടുത്തു, രാവിലെ എഴുന്നേറ്റാൽ ആദ്യം കണ്ട ഭാര്യയുടെ മുഖമല്ല ദൈവത്തിന്റെ മുഖമായിരിക്കും.
And he was a big trader and he took a decision that when I wake up in the morning, first thing I will not see my wife's face but I will see the face of God.
Aadhi njan kelkkunna devashabdamayirikkanam.
First I will hear the voice of God.
Adhehathinte jeevithinte avasanam vare aa pramanam anusarichu jeevikkan kazhinju. Adukondana oru vyaparian adhehathe devam valare adhigamayittu upayogichu.
And that is why as a trader God used him very much in his life.
നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് തിരക്കുകളും ബന്ധപ്പാടുകളും ഒക്കെ ആയിട്ട് ജീവിതം ആരംഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിലാദ്യം ദൈവമായിരിക്കണം മുമ്പിൽ വരേണ്ടത്. എങ്കിൽ ഒരു ദിവസത്തിന്റെ ആരംഭത്തെങ്കിൽ നമ്മളങ്ങനെ പാടാറുണ്ടല്ലോ, ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം ദർശിച്ച നരന് ഒരു ദുരിതവും വരിക. നമുക്കത് ദുരിതങ്ങൾ നമ്മുടെ കുടപ്പുറപ്പുകളായിട്ടുള്ളത്.
And when we start our day, we should start, before we start our busy days, we should start it first with God so that throughout the day we will experience the blessings of God.
നമുക്ക് ഒരുപാട് ദുരിതങ്ങള.
We have a lot of problems.
ഈ ദുരിതങ്ങളുടെ എല്ലാം കാരണം ഈ ദുരിതങ്ങളെല്ലാം സമർപ്പിക്കാൻ ഒരാള് തയ്യാറായിട്ടിരിക്കുമ്പോൾ അവിടേക്ക് സമർപ്പിക്കാൻ മനസ്സില്ലാതെ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങളൊക്കെ അതായാ.
The reason for all these problems is that there is a person who is ready to take up all this on himself, but we are not giving it to him.
അങ്ങനെ നമ്മെ സഹായിക്കാൻ ഇതൊരു ദൈവമുണ്ട് എന്നുള്ളതായ ബോധ്യവും പഠനവുമാണ് ഈ അധ്യായം നമുക്ക് നൽകുന്നത്.
And this chapter gives us an awareness and a study that such a God is there for us.
ആ ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ വളരെ മനോഹരമായ ഒരു പ്രസ്താവന 48-ാം സങ്കീർത്തനത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. മനപ്പാഠം അറിയാവുന്നതാണെന്ന് എനിക്കറിയാം. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, പിന്നെ അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും.
And in Psalms chapter 48 and verse 14 it is mentioned about this God saying, for this is God our God forever and ever, he will be our guide even to death.
മരണപര്യന്തം നമ്മെ നടത്താൻ കഴിയുന്ന ഈ ദൈവം,
this God who will be able to guide us even to death.
ഈ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാണ് ഉൽപ്പത്തി 1-ാം അധ്യായം ആരംഭിക്കുന്നത്.
And this book of Genesis starts mentioning about this God.
അതുകൊണ്ട് ഈ 1-ാം അധ്യായത്തിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള 7 കാര്യങ്ങൾ ഓർപ്പിക്കാം. ഇന്ന് ഒന്നേ പറ്റുള്ളൂ, അടുത്ത ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങൾ ഓർപ്പിക്കാമെന്ന് വിചാരിക്കുന്നു.
And to remind you about seven things, only one we will discuss today about this God from this chapter, first chapter.
Adil onnamathathu vyaktithamulla oru devamaana ulpathi onnam adhyayathilullathu.
And the first lesson that we learn is that we see that this God has a character.
We have a personal
God.
P chertha ഏഴ് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പോർത്തിരിക്കാൻ എളുപ്പമുണ്ട്.
And I will say seven things starting with P so that it is easy to remember.
വ്യക്തിത്വമുള്ള ആളത്വമുള്ള ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം.
Bible reveals a God that has a personality.
ആരംഭിക്കുമ്പോൾ തന്നെ ദൈവം സൃഷ്ടിച്ചെന്ന് പറഞ്ഞു ആരംഭിക്കുന്നത്.
And in the beginning itself it states that God created.
മോശ ഈ വരികൾ കുറിക്കുമ്പോൾ
when Moses was recording these lines
ഏതാണ്ട് അന്നുണ്ടായിരുന്ന ലോകത്തിലെ എല്ലാ മതസ്ഥർക്കും ദൈവത്തെക്കുറിച്ചുള്ള അറിവും ധാരണകളും ഒക്കെ ഉണ്ടായിരുന്നു.
ഓൾമോസ്റ്റ് ഓൾ റിലിജിയൻസ് ഇൻ ദ വേൾഡ് ഹാഡ് ആൻ ഐഡിയ അബൌട്ട് ഗോഡ്.
ഏതാണ്ട് ബിസി 1500 മോശ എഴുതിയത്.
ആൻഡ് അറൌണ്ട് ബിസി 1500 മോസസ് റോഡ് ദിസ് ബുക്ക്.
അന്നുണ്ടായിരുന്ന എല്ലാ ലോകജാതികൾക്കും ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ട്.
ഓൾ ദ നേഷൻസ് ഓഫ് ദ വേൾഡ് ന്യൂ അബൌട്ട് ഗോഡ്.
പക്ഷേ ആ ദൈവവിശ്വാസത്തിനൊന്നും ആണത്തമുള്ള ദൈവത്തെക്കുറിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല.
ബട്ട് ഓൾ ദോസ് ബിലീവ്സ് ഡിഡ് നോട്ട് have anything to mention about a God who had a personality.
ദൈവത്തെ ശക്തിയായി കണ്ടുകൊണ്ടിരുന്ന ലോകത്തിലെ മതങ്ങൾ.
And the religions of the world saw God just as a power.
ആ ദൈവവിശ്വാസങ്ങളുടെ അടിസ്ഥാനം തന്നെ പ്രകൃതി ശക്തികളെ ഭയപ്പെട്ടത് മൂലമുണ്ടായ അറിവുകളാണ്.
And the base of those religions were based on the fear of nature or of natural happenings.
എന്നാൽ ദൈവത്തിന്റെ വചനം ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നൽകിയത് ദൈവത്തിന്റെ വെളിപ്പാടാണ്.
But the scriptures give us the revelation of God.
അതിലെ ആദ്യത്തെ വെളിപ്പാട് ദൈവം ആണത്വമുള്ളവനാണെന്നുള്ളതാണ്.
And the first revelation is that this God has a personality.
നമുക്കറിയാം ഈ വെളിപ്പാട് വളരെ വ്യക്തമായിട്ട് ലഭിച്ച ആദ്യത്തെ മനുഷ്യനായിരുന്നു അബ്രഹാം. അതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെ വ്യക്തമായി ലഭിച്ച അബ്രഹാമിനാണ്.
And we know that a clear revelation was received by Abraham.
അദ്ദേഹത്തെക്കുറിച്ച് സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ അപ്പോസ്തലപത്രം 7 അധ്യായത്തിൽ വായിക്കുന്നത്, സഹോദരന്മാരെ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ ഒന്ന് പാർക്കും മുമ്പേ മെസപ്പൊത്താമ്യയിലായിരുന്നപ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി നീ പുറപ്പെട്ടു പോകാൻ പറഞ്ഞു.
We even see in the message said by Stephen that God who appeared to our father Abraham while he was in Mesopotamia, the glorious God who appeared to our forefather Abraham.
വെളിപ്പെടുന്ന, സംസാരിക്കുന്ന, പറഞ്ഞു വിടുന്ന, പ്രവർത്തിക്കുന്ന ഒരു ദൈവം.
A God who reveals himself, a God who talks and who commands to go.
അതിനു മുൻപ് ജീവിച്ചിരുന്ന ആളുകൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവുകളുണ്ടായിരുന്നു.
And the people who lived before that had a knowledge about God.
മാത്രമല്ല ലോകത്തിലെ സകല മനുഷ്യർക്കും ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്.
And God has given God gives a knowledge about God to all people who are alive in the world.
റോമാലേഖനം 1:19 വാക്യത്തിൽ അതിന്റെ തെളിവ് നമ്മൾ കാണുന്നുണ്ട്.
And we see the proof for that in Romans chapter 1 and verse 19.
ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് ലോക സൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വന്നിട്ടുണ്ട്.
And we see that and before the creations of the world
God revealed himself in the nature even from the very beginning. ആരംഭം മുതൽ തന്നെ ദൈവം തന്നെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നൽകി.
And God revealed himself in the beginning from nature itself to all people.
അത് ദൈവത്തെ കുറിച്ചുള്ള റെവലേഷൻ അബൌട്ട് ഗോഡ്, ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടുകളായിരുന്നു.
And those were revelations about God.
ഇത് നമുക്ക് നന്നായിട്ട് അറിയാം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാകും. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഈ പ്രപഞ്ചത്തിൽ മുഴുവനുണ്ട്.
We know that the knowledge about God is spread throughout the universe.
അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ഞാൻ ഒന്നും അറിഞ്ഞില്ലെന്ന് പറയാൻ ഒരാൾക്കും കഴിയയില്ല. ഒരു ദൈവമുണ്ടെന്നുള്ളതിന്റെ വെളിപ്പാടാണ് ഈ പ്രപഞ്ചം.
So no person can say that I have not known about God. The very existence of God is proved by the universe.
അതേസമയത്ത് ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവിനേക്കാൾ ഒരു പടി കൂടി കടന്ന് ദൈവത്തെ അറിയുക, വ്യക്തിപരമായിട്ട് അറിയുക എന്നുള്ളത് രണ്ടാമത്തെ അറിവാണ്.
And the one step ahead of that is rather than knowing about God is to know God.
ഗലാത്യർ 4:9 ൽ നമുക്ക് പരിചയമുള്ള ഒരു വാക്യമുണ്ടല്ലോ, ഇപ്പോൾ നാം ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നമ്മെ അറിഞ്ഞുമിരിക്കെ ദൈവത്തെ അറിയുക.
In Galatians chapter 4 verse 9 we know that there is a very familiar verse and know we who know God.
ദൈവത്തെ കുറിച്ച് അറിയുന്ന ഒരു കാര്യം, ദൈവത്തെ അറിയുന്ന രണ്ടാമത്തെ കാര്യം.
ആൻഡ് ടു നോ അബൌട്ട് ഗോഡ് ഇസ് വൺ തിങ് ആൻഡ് ടു നോ ഗോഡ് ഇസ് സംതിങ് എൽസ്.
ദൈവത്തെ കുറിച്ച് അറിയാൻ ഈ പ്രപഞ്ചം മതിയാവും. ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും വേണം.
ടു നോ അബൌട്ട് ഗോഡ് ദിസ് യൂണിവേഴ്സ് ഇസ് സഫിഷ്യന്റ് ബട്ട് ടു നോ ഗോഡ് ദ ഹോളി സ്ക്രിപ്റ്റേഴ്സ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഇസ് റിക്വയർഡ്.
അതുകൊണ്ട് ദൈവത്തെ അറിയാൻ, വ്യക്തിപരമായി അറിയാൻ, ആളാമ്പതി അറിയുവാൻ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും കൂടിയേ തീരും.
And to know God and to know Him personally and intimately, it is necessary that we have the help of the Scriptures as well as the Holy Spirit.
അപ്പോൾ ഈ ദൈവം ആരാണ്? ഈ ദൈവം എന്ന് വന്നേക്കും എന്റെ ദൈവമാണെന്ന് പറയുമ്പോൾ ഈ ദൈവത്തെ കുറിച്ചറിയല്ല, ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിന്റെ വചനവും വേണം, എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായവും വേണം.
When you say that this God is my God today and forever, you should know not only about God but you should know God, and with for that you need the help of the Holy Spirit as well as the Scriptures.
1 കൊരിന്ത്യർ 2:10 തുടങ്ങി 14 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ ഒരു വിശദീകരണം കാണാൻ കഴിയുന്നുണ്ട്.
In 1 Corinthians 2 chapter 2 verse 10 to 14 we see a description for that.
ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നു.
And for the Spirit of God knows the deep things of God.
ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ കാര്യങ്ങൾ നമ്മിൽ വസിക്കുന്ന ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കും.
And because that Spirit dwells in our hearts, He reveals unto us the deep things or the deep knowledges of God.
അതുകൊണ്ട് ഈ ദൈവത്തെ അറിയണം.
So we should know this God.
ദൈവം എങ്ങനെയുള്ളവനാണെന്ന് അറിയണം.
We should know what kind of a person this God is.
ദൈവം ആരാണെന്ന് അറിയണം.
We should know who He is.
ദൈവത്തിന്റെ ആളത്വത്തിന്റെ പ്രത്യേകതകളും പ്രവർത്തനത്തിന്റെ വൈശിഷ്ട്യവും അറിയണം.
And we should know the characters of His personalities and the differences in His working.
അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തിന്റെ ആളത്വത്തിന്റെ പ്രത്യേകത പ്രവർത്തിക്കുന്ന ഈ ദൈവം, ആ ദൈവത്തിന്റെ ആളത്വത്തിന്റെ പ്രത്യേകത നാം അറിയണം.
So tonight we should know about the characteristics of this God.
ദൈവത്തെക്കുറിച്ച് നമുക്കറിയാം, ദൈവത്തെയും അറിയാം.
വി നോ അബൌട്ട് ഗോഡ് ആൻഡ് വി നോ ഗോഡ്.
നമ്മുടെ ദൈവം ആരാണ്?
ഹു ഈസ് അവർ ഗോഡ്?
നമ്മുടെ ദൈവം
അവർ ഗോഡ്.
നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയാം.
ഇവൻ ആ ചിൽഡ്രൻ നോ.
നമ്മുടെ ദൈവം പിതാവായ ദൈവം.
അവർ ഗോഡ് ഹു ഈസ് എ ഫാദർ ഗോഡ്.
പുത്രനായ ദൈവം.
ഗോഡ് ദ സൺ.
പരിശുദ്ധാത്മാവായ ദൈവം.
ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്.
അപ്പൊ എത്ര ദൈവം?
So how many gods?
എത്ര ദൈവമുണ്ട്?
How many gods are there?
നമ്മുടെ കാര്യം മറ്റുള്ളവരെ ആരും നോക്കണ്ട, നമ്മുടെ ദൈവം.
Just our God, don't look at others.
ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ പിന്നീട് ഞാനിലേക്ക് വരാം. ആദിയിൽ ദൈവം സൃഷ്ടിച്ചു.
Here we see while it started itself in the beginning God created.
ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു.
And the Spirit of God was hovering over the face of the waters.
ദൈവത്തിന്റെ വചനം സൃഷ്ടിച്ചു, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു.
And the word of God said that let it be.
അപ്പോൾ ഒരു പിതാവിനെയും ഒരു പരിശുദ്ധാത്മാവിനെയും ഒരു പുത്രനെയും പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി 1 അധ്യായം ആരംഭിക്കുന്നത്.
So Genesis 1 starts by saying about God the Father, the Son and the Holy Spirit.
അപ്പോൾ എത്ര ദൈവമുണ്ട്?
So how many gods are there?
ഒരു ദൈവം.
One God.
ഒന്നേ ഉള്ളൂ.
Is there only one?
നമ്മുടെ കുട്ടികൾ ചോദിച്ചാൽ നമ്മളൊരു സാമാന്യ തൃപ്തികരമായ ഒരു മറുപടി പറഞ്ഞു കൊടുക്കണം.
വി ഷുഡ് ടെൽ എ സാറ്റിസ്ഫാക്ടറി ആൻസർ ഇഫ് ഔർ ചിൽഡ്രൻ ആസ്ക് us.
നിങ്ങളെ കൊടുക്കാൻ വേണ്ടിയല്ല ഞാൻ ചോദിക്കുന്നത്, ഇതൊന്നും ഒന്ന് ശരിക്കും ചിന്തിക്കാൻ വേണ്ടിയാണ്.
ഐ എം നോട്ട് ആസ്കിംഗ് ദിസ് ടു ട്രാപ്പ് യു ബട്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ്.
ഒരു ദൈവവിശ്വാസികളായ ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്.
വി ഹാവ് മെനി പീപ്പിൾ ഇൻ ദ വേൾഡ് ഹു ബിലീവ് ഇൻ വൺ ഗോഡ്.
മൂന്ന് ദൈവങ്ങളോട് വിശ്വസിക്കുന്ന ആളുകളുണ്ട്.
ദർ ആർ പീപ്പിൾ ഹു ബിലീവ് ഇൻ ത്രീ ഗോഡ്സ്.
അനേക ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളും.
And there are yet another group of people who believe there are many gods.
അങ്ങനെയുള്ള വിവിധങ്ങളായ ദൈവവിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ലോകത്തിൽ ക്രിസ്ത്യാനികളുടെ ദൈവം ആരാണ്? എത്ര എന്ന് ചോദിച്ചാൽ ഒരുത്തരം നമ്മൾ പറഞ്ഞേ മതിയാവും കുറഞ്ഞ പക്ഷം. അതിന് എല്ലാ സങ്കീർണതകളും മനസ്സിലായില്ലെങ്കിലും ഒരു വൺവേർഡ് ആൻസർ ആയിട്ടെങ്കിലും ഒന്ന് പറയണം.
If such a question is asked to you, you should at least say a satisfactory answer.
നമുക്കൊരു ധാരണയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന.
Many times we have thought that we know all these things.
പക്ഷെ ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കുറഞ്ഞു പോകുന്നത്.
But when questions arise, we attract.
നാം പറയും നമുക്ക് ഒരു ദൈവമുണ്ട്.
We will say we have one God.
അപ്പോൾ അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കളും നമ്മളെ വിശ്വാസം എന്താ?
So what is the difference between us as Hindu and Hindus?
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം.
One nation, one God and one religion.
അപ്പോൾ നമുക്കൊരു ദൈവം.
So we also have one God.
അപ്പോൾ വ്യത്യാസം എന്താ ഉള്ളത്?
So what is the difference?
പിന്നെ നമുക്ക് ത്രിയേക ദൈവം.
Then we say we have the triune God.
അങ്ങനെ ഒരു വാക്ക് പോലും വേദവസ്തുത്തിലില്ല.
There is no such word even in the word of God.
66 മുസം പറഞ്ഞു നോക്കിയാലും ത്രിത്വം എന്നോ ത്രിയേകമോ എന്നൊരു വാക്ക് ബൈബിളിലില്ല.
And there is no word called Trinity or Triune in the whole scriptures.
പിന്നെ എങ്ങനെ ത്രിയേക ദൈവം എന്ന് പറയുന്നത്?
Then why do we say the triune God?
വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യം ദൈവം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് എലോഹിം എന്നുള്ള എബ്രായ വാക്ക്.
And the word of God itself starts by saying God or Elohim in Hebrew.
ആ എലോഹിം എന്ന് പറയുന്നത് തന്നെ ഒരു ബഹുവചനമാണ്.
And that Elohim itself is plural.
El Alohim എന്ന മൂന്ന് വാക്കുകൾ ചേർന്നുണ്ടായ ഒന്നാണ് എലോഹിം എന്നുള്ളത്.
And Elohim is comprised of El Alohim.
ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഏൽ മാത്രം ഉപയോഗിച്ചാൽ മതി. കർത്താവ് കുറിച്ച് ഏലി ഏലി ലമ്മാ ശബക്താനി, ഏൽ ദൈവമെന്ന് വിളിക്കുന്നു.
And if it was just one person, it could have been called El. Even on the cross, the Lord Jesus Christ cried out saying, ഏലി ഏലി ലമ്മാ ശബക്താനി.
എന്നാൽ എലോഹിം എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്.
But when you say Elohim, it is plural.
അപ്പോൾ ദൈവം എത്രയാ?
So how many gods are there?
ഒന്നാണോ പലതാണോ മൂന്നാണോ?
Is it one or many or three?
അതുകൊണ്ട് ബൈബിളിലെ ദൈവിക വെളിപ്പാടുകളിലേക്കാണ് ഇന്ന് രാത്രി നമ്മൾ വരുന്നത്.
സോ വി ആർ ഗോയിങ് ഇൻ ടു ദി ബിബ്ലിക്കൽ റെവലൂഷൻസ് അബൌട്ട് ഗോഡ്.
ആദ്യ വാക്ക് തന്നെ എലോഹിം, ബഹുവചന രൂപമായ ദൈവം.
ആൻഡ് ഇവൻ ദ ഫസ്റ്റ് വേർഡ് എലോഹിം, ഇറ്റ് ഈസ് പ്ലൂറൽ.
ഇവിടെ ഞാനൊരു 10-11 പോയിന്റുകൾ പറയാൻ പോവാണ്. വേഗം ഓർത്തിരിക്കത്തക്ക നിലയിൽ, വളരെ ലളിതമായ നിലയിൽ ഞാൻ വിചാരിക്കും നമ്മുടെ കുട്ടികൾക്ക് പോലും മനസ്സിലാകണമെന്ന്.
And I am going to say about 10 or 11 points, very easy points, so that we can all remember.
അതിൽ ഒന്നാമത്തേത്,
firstly in that,
ബൈബിൾ ആദ്യോടന്തം ബഹുദൈവ വിശ്വാസത്തിനെതിരാണ്.
And first, from the beginning of the scriptures till its very end, the word of God is against believing in many gods.
പോളിതീസ്റ്റിക് ബിലീഫ് എന്ന് പറയുന്നത് വേദപുസ്തകം അനുവദിച്ചു കൊടുക്കുന്നില്ല.
ദ ബൈബിൾ ഡസ് നോട്ട് അലൌ ഫോർ പോളിതീസ്റ്റിക് ബിലീഫ്സ്.
രണ്ട് വാക്യങ്ങൾ,
ടു വേഴ്സസ്.
ദൈവം ന്യായപ്രമാണം നൽകിയപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം തന്നെ പുറപ്പാട് 20:1 വാക്യത്തിൽ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്.
ദ ഫസ്റ്റ് വേഴ്സ് ഫോർ ദാറ്റ് വി സീ ഇൻ എക്സോഡസ് ചാപ്റ്റർ 20:1 ഇറ്റ്സെൽഫ്, വേർ ഗോഡ് ഗേവ് ഔട്ട് ദി 10 കമാൻഡ്മെന്റ്സ്, യു ഷാൽ ഹാവ് നോ അദർ ഗോഡ്സ് ബിഫോർ മീ.
ഞാനല്ലാതെ വേറെ ദൈവങ്ങൾ ഉണ്ടാകരുത്.
യു ഷാൽ ഹാവ് നോ അദർ ഗോഡ്സ് ബിഫോർ മീ.
അപ്പോൾ ദൈവം ആരാണ്?
സോ ഹൂ ഇസ് ഗോഡ്?
ഞാൻ.
ഐ.
ഞാനല്ലാതെ വേറെ ഉണ്ടാകരുത്.
സോ അദർ ദൻ മീ ദർ ഷുഡ് ബി നോബഡി എൽസ്.
ഇനി സങ്കീർത്തനം 16:4 വാക്യത്തിൽ, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും.
And in Psalms chapter 16 verse 14 we read about the sorrows of the people will be multiplied who hasten after another god.
Avo bahudaiva vishwasam vedapustakam angeechudukunnilla.
So the Bible does not allow for a polytheistic belief.
Yan ennu paranju velippetta aa deivam allade veru oru deivathil israel vishwasikkan paadilla.
And the Israel should not believe in any other god other than the god who revealed himself that I am.
Appo ethra deivam undu sherikkum?
So how many gods are there?
ഞാനല്ലാതെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ,
സോ വെൻ ഇറ്റ് സേസ് other than me none,
ഇത്ര
how many?
ഞാൻ എന്ന് പറയുമ്പോ,
when you say me,
ഞാൻ. ഞാൻ മാത്രമേ ദൈവമുള്ളെന്ന് പറയുന്ന വേദപുസ്തകം ആരംഭിക്കുമ്പോൾ മുതലേ ഈ ഞാനിൽ ഒരു ഏകത്വമല്ലാതെ ഒരു ബഹുത്വം ഉണ്ടെന്ന് തോന്നിപ്പോകും.
And when it say, when the scripture starts with saying that you should have no other god before me, in the very beginning itself it seems that there is a plurality in it.
Appo njan mathra devullu,
only I am god.
Ah njan parayumbo njangal nu paraya.
And when that I is speaking, we are that I is speaking out, he is saying we.
Adoru vairuthyam alle?
Is that not a contradiction?
Njan samsarikkumbo njangal nu parayan pattuvo?
When I am saying, can I speak we?
ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഈ പ്രസംഗപ്പെടുത്ത് നിൽക്കുക, ഞങ്ങളെന്ന് പറയാം.
And when we both are standing, we can say as we.
പക്ഷെ ഞാൻ തന്നെ ഇവിടെ സംസാരിക്കുമ്പോൾ ഞങ്ങളെന്ന് പറയാൻ പറ്റുമോ?
But when I am speaking alone, can I say we?
ഞാൻ ഞങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും ഏതാണ്ട് കാര്യമായ കുഴപ്പമുണ്ടെന്ന് പറയും.
If I say we are talking, then you will say there's some problem with me.
ഞാൻ തന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് കുഴപ്പമുണ്ടെന്ന്.
And if I alone am speaking and saying we are talking, then there is some problem with me.
ഇനി ഉൽപ്പത്തി 1:26 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം.
When we read Genesis chapter 1 and verse 26,
വാക്യം എടുക്കുന്നവർ വായിച്ചോ, 3:22, 11:6-7 മൂന്ന് വാക്യങ്ങൾ. മതി മതി. 1:26 ബാക്കി സൃഷ്ടികളെല്ലാം ദൈവം 5 ദിവസം കൊണ്ട് തീർത്ത് 6-ാം ദിവസമായപ്പോൾ ദൈവം പറയാണ്, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക.
And after he has created all beings on the 5 days, God is saying, let us make man in our image.
അപ്പൊ പുറപ്പാട് 20:1 പറഞ്ഞാ എന്താ?
ഇൻ എക്സോഡസ് ചാപ്റ്റർ 20:1, വാട്ട് ഇസ് ഇറ്റ് സെഡ്?
ഞാനല്ലാതെ വേറെ ദൈവങ്ങൾ ഉണ്ടാകരുത്.
It is mentioned you shall have no other gods before me.
ആ ദൈവം ഉൽപ്പത്തി ഒന്നിൽ സൃഷ്ടിയോട് ബന്ധപ്പെട്ട് പറയുകയാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക.
And in regards to creation in Genesis 1 and verse 26, that same God is saying, let us make man in our image according to our likeness.
അപ്പോൾ ഈ ഞാനിൽ ആരുണ്ട്?
So in this I, who is involved?
നാം ഉണ്ട്.
That we is there.
നാം എന്ന് പറയുമ്പോൾ ഏകവചനമല്ല, അത് ബഹുവചനമാണ്.
And when we say we, it is not singular but rather plural.
Appo deiva samsaarikkya naam nammada swaroopathil nammada saarasha prakaram manushane undaakka.
So God is saying let us make man in our image according to our likeness.
Adutha vaakyathil naam vaayikkunnathu angane deivam thanda swaroopathilum thanda saarasha prakaram manushane srishtichu.
And the next word we read, so God created man in his own image, in the image of God.
Appo chila aalukal ithirtha nishedhikalayirikkunna aalukal adu nalgunna vishadhikaranam ee naam ennokke parayumbo undallo അത് നമ്പൂരിമാരൊക്കെ പറഞ്ഞ പോലെയാണ്. നോം കൽപ്പിക്കുന്നു. അങ്ങനെ നോമെന്ന് നാമെന്നൊന്നും പറഞ്ഞ രീതി അന്നില്ലായിരുന്നു. വേദപുസ്തകത്തിൽ അതിന്റെ യാതൊരു തെളിവുമില്ല.
And people who do not believe in Trinity, they said that this us is used to refer was said like a singular form of I.
വേറെ ചില ആളുകൾ പറയുന്നത് നാം നമ്മുടെ എന്ന് ദൈവം പറഞ്ഞത് ദൈവത്തിന് ദൂതന്മാരും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. പ്രധാന ദൂതൻ മീകായേലും ഗബ്രിയേൽ അവരിവരെല്ലാം ഉണ്ടായിരുന്നുണ്ട്. ഈ ദൂതന്മാരെ കണ്ണു പറഞ്ഞു ബാക്കിയെല്ലാം കഴിഞ്ഞല്ലോ, അഞ്ചു ദിവസം ഇവിടെ തീർന്നല്ലോ, ഇനി നമുക്ക് നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കാം.
So some others say that God is saying, God is addressing his angels and other beings over there after creation is finished, that come on, let us make man in our image.
ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം മോശയെ കൊണ്ടിരിപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിലും ദൂതന്മാരുടെ സാദൃശ്യത്തിലും എന്നല്ല എഴുതിയിരിക്കുന്നത്, ആണോ? ഇങ്ങനെയുള്ള തൃത്വ നിഷേധികൾ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ദൈവം എഴുതിപ്പിച്ച എങ്ങനെയാ? അങ്ങനെ ദൈവം തന്റെയും ദൂതന്മാരുടെയും സ്വരൂപത്തിലെന്നല്ല, തന്റെ സ്വരൂപത്തിൽ തന്റെ സാദൃശ്യ പ്രകാരം. അത് ദൂതന്മാർക്ക് യാതൊരു പങ്കുമില്ല.
സോ നോയിങ് ദാറ്റ് ഗോഡ് നോയിങ് ദാറ്റ് ദേർ വുഡ് ബി ഡിനയേഴ്സ് ഓഫ് ട്രിനിറ്റി ഇൻ ദ കമ്മിങ് ഏജസ്, ഹി ടോൾഡ് ഇൻ വേഴ്സ് 27, ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ്, ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്.
അപ്പൊ ദൈവത്തിൽ തന്നെ, ഞാനെന്ന് പറഞ്ഞ ദൈവത്തിൽ തന്നെ ഒരു ബഹുത്വമുണ്ട്. ഒന്നിലധികം ആളുകൾ, ഒന്നിലധികം വ്യക്തികൾ ഉണ്ടെന്നുള്ള സൂചന ഈ ഉൽപ്പത്തി ഒന്നിന്റെ 26 നമുക്ക് കിട്ടുന്നുണ്ട്.
ഇൻ ജനസിസ് ചാപ്റ്റർ 1 verse 26 വി ഗെറ്റ് എ ഹിന്റ് ദാറ്റ് ദിസ് ഗോഡ് ഹു സേസ് ഐ, വിത്തിൻ ഹിം ദർ ഇസ് എ പ്ലൂറാലിറ്റി.
ഇനി മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേ നിലയിലുള്ള ദൈവത്തിന്റെ അടുത്ത പ്രത്യക്ഷത കാണുന്നുണ്ട്, 3:22 വാക്യം.
ആൻഡ് ഇൻ ചാപ്റ്റർ 3 verse 22 വി റീഡ് അബൌട്ട് ദി അപ്പിയറൻസ് ഓഫ് ഗോഡ് ആഫ്റ്റർ മാൻ ഹാസ് സിൻഡ്.
വായിക്കാം. നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു.
മാൻ ഹാസ് ബിക്കം ലൈക്ക് വൺ ഓഫ് അസ്.
എന്നെ പോലെ ആയെന്നല്ല ദൈവം പറയുന്നത്.
ഗോഡ് ഇസ് നോട്ട് സെയിങ് ഹി ഹാസ് ബിക്കം ലൈക്ക് മീ.
നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം പറിച്ച് തിന്നുകഴിഞ്ഞ് അവൻ നന്മതിന്മകളെ അറിയുവാനായി എന്നെ പോലെ ആയെന്നല്ല, നമ്മിൽ ഒരുവനെ പോലെയായി.
And after man has eaten the fruit of discernment, he is telling that, God is not telling that he has become like me, but he has become like one of us.
ഇവിടെ വിഷയത്തിൽ അല്പം മാറിയാണെങ്കിലും ഈ നന്മതിന്മകളെ കുറിച്ച് മനുഷ്യൻ അറിഞ്ഞ് ദൈവത്തെ പോലെ ആയാൽ ദൈവത്തിന് എന്താ അത്ര വിഷമം?
വാട്ട് ഈസ് ദി പ്രോബ്ലം വിത്ത് ഗോഡ് ഇഫ് മാൻ ഈറ്റ്സ് ഓഫ് ദിസ് ഫ്രൂട്ട് ആൻഡ് ഹാസ് ദി ഡിസേൺമെന്റ് ഓഫ് ഗുഡ് ആൻഡ് ബാഡ് ആൻഡ് ബിക്കംസ് ലൈക്ക് ഗോഡ്?
ദൈവത്തിന് വല്ല നഷ്ടം ഉണ്ടാകുമായിരുന്നു? അവനും അങ്ങനെ നന്മതിന്മകൾ അറിഞ്ഞോട്ടെന്ന് വിചാരിച്ച പോരായിരുന്നു?
And what loss would have happened to, God? May he also know of these things.
ഒരിക്കലും അബുദാബിയിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ എന്നോട് ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ദൈവം അസൂയയുള്ള ദൈവമല്ലേ?
Once I was taking a class in Abu Dhabi, a person asked me, is not your God a jealous God?
Njan parnju enikku idu pudhiya arivaanallo, adinu telivu illa undo?
I asked him, this is a new knowledge for me, do you have any proof for that?
Appo adhe mari nokku, nanma nimmale kurichu arinju nammale pole aagum endo devathinte aagira enda kasarada thaala manushu irunna modhi enna.
And he told that, see, that God is saying you should not eat of the tree of the fruit of the tree which gives you knowledge of good and bad, and so he is saying he wants you to be below him.
Appo njan adhe uttaram parnju ingeyana.
So I replied to
ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യൻ നന്മ മാത്രം അറിഞ്ഞാൽ മതി, തിന്മ മനസ്സിലാകുക പോലും ചെയ്യാത്ത പോലെ ജീവിക്കണമെന്നായിരുന്നു.
And the desire of God was that man should be should have knowledge about good only and should not even know what evil is.
അവൻ തിന്മ ചെയ്യാനായിട്ടുള്ള അറിവ് ലഭിച്ച് തിന്മ ചെയ്യാനായിട്ട് പാടില്ല എന്ന് ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ അവന്റെ മത്സരം മുഖാന്തരം, മനസ്സിലാക്കേണ്ട മുഖാന്തരം അവൻ നന്മ മാത്രമല്ല ഇപ്പൊ തിന്മയും അറിഞ്ഞ് ആ തിന്മയിലേക്ക് അവന്റെ കൈ നീട്ടി. അതുകൊണ്ട് ദൈവത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കായിരുന്നു. ദൈവത്തിന്റെ അസൂയല്ല അവിടെയും ദൈവത്തിന് സ്നേഹമായി വെളിപ്പെട്ടത്, മറിച്ച് അവൻ ആ തോട്ടത്തിൽ തന്നെ തുറന്നിരുന്നെങ്കിൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കും. ദൈവത്തിന്റെ അസൂയല്ല, ദൈവത്തിന്റെ സ്നേഹമാണ് അവർ വെളിപ്പെട്ടത് എന്ന് പറയാനിടയായി.
സോ ഐ റിപ്ലൈ ടു ഹിം ഇൻ ദിസ് മാനർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗോഡ്സ് ജലസി ബട്ട് റാദർ ഗോഡ്സ് ലവ് ദാറ്റ് മാൻ ഹൂ ഹാഡ് ദാറ്റ് ഇറ്റ് ഡിസയർഡ് ഗോഡ് ദാറ്റ് മാൻ ഷുഡ് ഓൺലി നോ അബൌട്ട് ഗുഡ് and should know no evil, but he see that he eats of the evil and he is going more towards evil, and so God is banishing him from the garden so that he does not eat of the tree of life also.
Appo 3:22 ilum njan allaga deivam undagiru ennu parna aa deivam thanne nammil oruvane pole ennu parayumbol deivam ennu parayna aa deivathinte aalathathil oru bahutvam undu ennulla soojana namukku kittukayan.
And when we also read in this verse that he says become like one of us, we get a hint about his plurality.
ഇനി 11:6-7 വാക്യങ്ങളിൽ ബാബേൽ ഗോപുരം പണിതു കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, മനുഷ്യൻ ആകാശത്തോളം എത്തുന്നതായ ഗോപുരത്തിന്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നു, വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ തിരിച്ചറിയാതിരിക്കേണ്ടതിന് ഭാഷ കലക്കി കളയുക എന്ന് പറഞ്ഞു. നാം ഇറങ്ങിച്ചെന്ന്
And when Genesis chapter 11 and verse 7 we see God is looking at man as he builds that tower that reaches on to heaven and he is saying come let us go down and they are confused their language
avareyum njan alla deivu undagiru ennu parna aa deivu samsarikkumbol naam irangichilla ennu parayunnathu oru bahutvam
there also the God who says that there shall be no other god before you when he says let us go down and they are confused their language there is a plurality
avu rendu karyangal nam chedichu onnu
firstly
ദൈവം പറയുമ്പോൾ ഞാനല്ലാതെ വേറെ ദൈവങ്ങൾ ഉണ്ടാകരുത്.
Firstly, we meditated that there should be no other god other than me.
ബൈബിൾ ബഹുദൈവ വിശ്വാസത്തിനെതിരാണ്.
The scriptures are against polytheistic beliefs.
അതേ ബൈബിൾ തന്നെ ദൈവത്തിന്റെ ആളത്വത്തിൽ ഒരു ബഹുത്വം ഉണ്ടെന്നുള്ള നേരിയ സൂചനകൾ നമുക്ക് നൽകി.
And secondly, we see that this same scripture, the same Bible gives us hints about its plurality.
ഇനി മൂന്നാമത്തെ കാര്യം.
And thirdly,
പടിപടിയായിട്ട് ഓർമ്മയിലിരിക്കണം. മൂന്നാമത്തേത് ദൈവത്തിലൊരു ബഹുത്വമുണ്ടെന്ന് പറയുമ്പോൾ ആ ബഹുത്വം അനേകത്വമല്ല.
And we see that when the third thing is that when there is that plurality in God, it is not many.
Yeah. അനേകമല്ല.
It is not many.
ആ ദൈവത്തിലെ ബഹുത്വം പരിമിതപ്പെട്ടിരിക്കുക.
And that plurality in God is being limited.
അതിന്റെ സൂചനകളാണ് അടുത്ത് കാണാൻ പോകുന്നത്.
And we see the hints for that in the coming verses.
മുമ്പേ ഞാൻ പറഞ്ഞ ഉൽപ്പത്തി 1:3 ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ ദൈവം സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു, ദൈവം കൽപ്പിച്ചു, സൃഷ്ടിയുണ്ടായി.
And we see in the first 3 verses that in the beginning God created, the spirit of God hovered above the waters, and God said and created.
ആ മൂന്നാമത്തെ കാര്യത്തിൽ ദൈവം കൽപ്പിച്ചു.
And in the third thing God commanded.
ആ കൽപ്പനയെക്കുറിച്ച് വീണ്ടും 33 സങ്കീർത്തനം 6 വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി.
And in Psalms chapter 33 verse 6 we read about that command of creation that by the word of Lord the heavens were made and all the host of them by the breath of his mouth.
അപ്പോൾ ദൈവത്തിന്റെ വചനത്താൽ ആകാശം ഉളവായി.
And so by the word of God the heavens were created.
ഈ വചനം ആരാണ്?
And who is this word?
നമുക്ക് നല്ല പരിചയമാണ് യോഹന്നാൻ 1:1-3 വരെയുള്ള വാക്യങ്ങൾ.
And we are very familiar with John chapter 1 verse 1-3.
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. 14 വാക്യം, ആ വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു, അതാണ് കർത്താവായ യേശു ക്രിസ്തു.
In the beginning was the word and the word was with God and the word was God and that word took on flesh we see later on in chapter 14 and
അപ്പോൾ വചന കർത്താവായ യേശു ക്രിസ്തു ആണ്.
And so the word is our Lord Jesus Christ.
അപ്പോൾ ഉൽപ്പത്തിയിൽ ദൈവം, ആത്മാവ്, വചനമായ ക്രിസ്തു.
And in the book of Genesis we see God, the Holy Spirit and the word which was his son.
അപ്പോൾ ദൈവത്തിൽ ദൈവം ഒരുവനാണ് അല്ലെങ്കിൽ ഏകനാണ്.
God is one.
ഞാനല്ലാതെ വേറെ ദൈവം ഉണ്ടാകരുത്.
You shall have no other gods before me.
ആ ദൈവത്തിൽ തന്നെ ബഹുത്വത്തിന്റെ സൂചനകൾ കണ്ടു.
And secondly we saw the hints of plurality in that same God.
ആ ബഹുത്വം എന്ന് പറയുന്നത് 33 കോടി ഒന്നുമല്ല, ആ ബഹുത്വം എന്ന് പറയുന്നത് പരിമിതപ്പെട്ടിരിക്കുകയാണ്, മൂന്നായിട്ട് പരിമിതപ്പെട്ടിരിക്കുന്നു.
And that plurality is not many but it is concise and limited to 3.
ഇനി ആ മൂന്നെന്നുള്ള ആ സൂചന പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്.
And that hints for the number 3 can be seen in several portions.
സംഖ്യാപുസ്തകം 6:23-27 വരെയുള്ള വാക്യങ്ങളിൽ സാധാരണ വിവാഹ ശുശ്രൂഷ സമയങ്ങളിലൊക്കെ പറയാറുണ്ട്, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം തരുമാറാകട്ടെ.
ഇൻ നമ്പേഴ്സ് ചാപ്റ്റർ 6 ആൻഡ് വേഴ്സ് 24-26 വി സീ ദ ബ്ലെസ്സിംഗ്സ് ഓഫ് ദ ലോർഡ് സെയിങ് ദ ലോർഡ് ബ്ലെസ് യു ആൻഡ് കീപ് യു, ദ ലോർഡ് മേക്ക് ഹിസ് ഫേസ് ഷൈൻ അപ്പോൺ യു ആൻഡ് ബി ഗ്രേഷ്യസ് ടു യു, ദ ലോർഡ് ലിഫ്റ്റ് അപ്പ് ഹിസ് കൗണ്ടനൻസ് അപ്പോൺ യു ആൻഡ് ഗിവ് യു പീസ്.
അവിടെ എത്ര പ്രാവശ്യം യഹോവ എന്ന് പറയുന്നുണ്ട്?
ഹൗ മെനി ടൈംസ് ദ വേർഡ് ലോർഡ് ഈസ് യൂസ്ഡ് ദേർ?
മൂന്ന് പ്രാവശ്യം.
ത്രീ ടൈംസ്.
ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നു?
Was it not enough to say
യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുകയും നിന്നോട് കൃപയുള്ളവനാകുകയും നിനക്ക് സമാധാനം നൽകുകയും ചെയ്തെന്ന് പറഞ്ഞാൽ പോരായിരുന്നു?
Was it not enough to say that the Lord bless you and keep you and make his face shine upon you and be gracious and lift up his countenance upon you?
ഇത് നിർബന്ധമാണെങ്കിൽ രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ പോരായിരുന്നു?
If it is so compulsory, is it not enough to say two times?
പിന്നെ നാല് പ്രാവശ്യം പറഞ്ഞു എന്തുകൊണ്ട്?
Why is it not said four times?
കൃത്യമായിട്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ എന്താ?
Why only three times?
ഒടുവിൽ 27-ാം വാക്യത്തിൽ പറയാണ്, അഹരോൻ ഇങ്ങനെ യഹോവയുടെ നാമം അവരുടെ മേൽ വെക്കണം.
And in verse 27 it is being said, so they shall put my name on the children of Israel in this manner.
അപ്പോൾ യഹോവയുടെ നാമം ഷെയർ ചെയ്യുന്ന എത്ര വ്യക്തികളാണ്?
And so who all shared the name of the Lord?
എത്ര പേരാ? മൂന്ന് പേര്.
So three shared.
മൂന്ന് വ്യക്തികൾ.
Three persons.
ആ മൂന്ന് വ്യക്തികളുടെ പേരെന്തായിരിക്കണം?
And the names of those three, what should it be?
ഒരു നാമം.
One name.
ആ നാമം മൂന്ന് പേരും പങ്കുവയ്ക്കുകയാണ്.
And that one name is shared being with these three persons.
ഇനി യെശയ്യാവ് 6-ന്റെ 3-ാമത്തെ വാക്യം നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ.
And Isaiah chapter 6 and verse 3 we have in our memory.
അവിടെ യെശയ്യാവ് കർത്താവിനെ കാണുമ്പോൾ ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുകയാണ്.
And we see that Isaiah is seeing the Lord sitting on a high and an uplifted throne.
അവിടെ സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നു.
And the seraphs there are worshiping God.
ആ സാറാഫുകൾ അന്യോന്യം പറയുന്നത് എന്താണ്?
And what are they crying to one another?
സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ. ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, നിർബന്ധമാണ് രണ്ട് പറഞ്ഞോട്ടെ. പരിശുദ്ധൻ പരിശുദ്ധൻ എത്ര പ്രാവശ്യം പറയുന്നത്? അതിനെ മൂന്നായിട്ട് നിന്നത്. നാല് പറയാൻ മഹാരാജോ?
And there also we see that it is being said three times. Why not two or why not four?
അപ്പോ ദൈവത്തിലെ ബഹുത്വത്തിൽ മൂന്ന് വ്യക്തികളെ ഉള്ളൂ എന്നുള്ളൊരു സൂചനകളാണ് നമ്മൾ ഈ രണ്ട് ഭാഗത്ത് കണ്ടത്.
So in the plurality of God we see that there are only three persons, and that is the hints of what in these verses.
ഇനി ഈ പരിമിതപ്പെട്ടിരിക്കുന്ന മൂന്ന് വ്യക്തികൾ, മൂന്ന് മാത്രമേ ഉള്ളോ, അങ്ങനെയാണല്ലോ മൂന്ന് വ്യക്തികളുടെ പേരുകൾ എന്താണെന്നാണ് നാലാമത്തെ പാഠം.
And the fourth lesson is, if it is limited to three, what are the names of these three?
യെശയ്യാവ് 48-ന്റെ 16-ാമത്തെ വാക്യം പഴയ നിയമത്തിൽ വളരെ തെളിവായി പറഞ്ഞിരിക്കുന്ന ചുരുക്കം ഭാഗങ്ങളിൽ ഒന്നാണ് യെശയ്യാവ് 48-ന്റെ 16.
In Isaiah chapter 48 and verse 16, one of the very rare proofs of this mentioned in the Old Testament.
ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. യഹോവയായ കർത്താവ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഞാനെന്ന് പറഞ്ഞ രണ്ടാമത്തെ വ്യക്തി, ആത്മാവ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ വ്യക്തി.
And now the Lord God and his spirit have sent me. The Lord God, me and the Holy Spirit, three people.
അപ്പോൾ നാല് കാര്യങ്ങൾ നമ്മളോട് ബന്ധപ്പെട്ട് ചിന്തിച്ചു.
So till now we learned about four things.
ഞാനല്ലാതെ വേറെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്, ബഹുദൈവ വിശ്വാസം പാടില്ല.
You shall have no other gods before me. You shall not have a polytheistic belief.
Adu parana devan thanne naam naam ennu parayunna oru bahuttam undennu parayunu.
And the same scripture says that God is us and we.
Aa bahuttathil aneka vyaktigalilla, moonninte soojanagalaanu namukku kittiyathu.
And in that plurality there are not many, but we got hints of three.
Aa soojana seri vekkunnana Yeshaya 48-ന്റെ 16-ാമത്തെ vaakyathil Yehovayaaya Karthaavu Njan Aathmaavu.
And those hints are being proved true in Isaiah chapter 48 when verse 16 where it
appo
devathil me and the spirit.
Appo devathil sherikkum ee moonu vyaktigalu thanne undo?
So truly God, does he have these three persons?
Adu oru vyakti moonu roopangalil velippadunnaano?
Or is it that one person is being revealed in three manners?
Idhu vishayathile sankeerathakalil onnaan.
And these are the complications in this subject.
Nammude idayile bhoolibhagam aalukal vicharichirikkunnathu devo onnaye ullu. ആ ദൈവം മൂന്ന് രൂപങ്ങളിൽ വെളിപ്പെടുന്നു.
Many of us believe that there is only one God and he appears as three.
അങ്ങനെയുള്ള ചില പഠനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്.
And I have also heard some studies in that manner.
പക്ഷേ ശരിയല്ല.
But that is not true.
അതിന് ആളുകൾ പറയുന്ന ഉദാഹരണങ്ങളും വളരെ വിചിത്രമാണ്.
And the examples that God say for that are also rather vivid.
ഈ ഉദാഹരണങ്ങൾക്കെല്ലാം അതിന്റെതായ പരിമിതികൾ ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു.
I understand that all these illustrations have their own limitations.
പക്ഷേ ഈ ഉദാഹരണങ്ങൾ തരംതിരിഞ്ഞതായ കുഴപ്പമായി തീരും.
But if these illustrations are opposite, then it is very problematic.
ഈ ദൈവിക തൃത്വത്തിന്റെ ഉദാഹരണങ്ങളായിട്ട് ചിലർ പറഞ്ഞു കേട്ടിട്ടുള്ളത്,
And for examples of the Trinity, some have said it as,
ഈ ഗ്ലാസിൽ വെള്ളമുണ്ട്,
there is water in this glass.
ഇത് ഫ്രീസറിൽ വെച്ചാൽ എന്തായി തീരും?
If you put it in the freezer, what does it become?
Ice ആയി തീരും.
It becomes ice.
ഇനി ഈ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരുന്നാലോ?
And if you boil this water,
തിളപ്പിച്ച് കുറെ നേരം കഴിയുമ്പോൾ വെള്ളം ഇല്ലാതായി, അത് വേപ്പർ, നീരാവി ആയിട്ട് മാറും.
And after you boil it, it becomes vapor.
അപ്പോൾ ദൈവിക തൃത്വം ഇതുപോലെയാണെന്നുള്ള ധാരാളം പഠിപ്പിക്കലുണ്ട്.
And there are several teachings which say that Trinity is in this manner.
അതുപോലെ മറ്റു ഉദാഹരണം പറയാറുള്ളത്,
And another example that is told.
ഒരു മനുഷ്യൻ
വീട്ടിൽ
ഭാര്യയുടെ അടുക്കൽ അദ്ദേഹം ഭർത്താവാണ്.
And for his wife he is the husband.
മക്കളോട് ബന്ധപ്പെട്ട് അദ്ദേഹം അപ്പനാണ്.
And for the children he is the father.
കോടതിയിൽ അദ്ദേഹം ജഡ്ജിയാണ്.
And in the court he is the judge.
ഒരാള്
one person
മൂന്ന് രൂപങ്ങളിൽ.
And in three different characters.
ഈ രണ്ട് ഉദാഹരണങ്ങൾക്ക് മുമ്പ് അടിസ്ഥാനപരമായ കുഴപ്പം എന്താണ്?
And what is the basic problem for these two illustrations?
വെള്ളം വെള്ളമായിരിക്കുമ്പോൾ ഐസ് ആകാൻ കഴിയില്ല.
While water is water, it cannot become ice.
ഇത് നീരാവി ആകാൻ കഴിയില്ല.
It cannot become vapor as well.
കോടതിയിൽ ഇരിക്കുമ്പോൾ ഭർത്താവായിട്ടല്ല ഇരിക്കുന്നത്.
And when he is in the court, he is not sitting as husband.
ഭാര്യയുടെ അടുക്കലായിരിക്കുമ്പോൾ അപ്പനായിട്ടല്ല ഇരിക്കുന്നത്.
And when he is near the wife, he cannot be the father.
ഒന്ന് മൂന്നായിട്ട് വെളിപ്പെടുന്നതല്ല, മൂന്ന് രൂപങ്ങളായി മാറുന്നതല്ല തൃത്വം.
And Trinity is not something which appears in three forms.
ചില നല്ല ഉദാഹരണങ്ങൾ ഒടുവിൽ ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു.
ഐ എം പ്ലാനിംഗ് ടു ടെൽ സം ഗുഡ് എക്സാമ്പിൾസ് ടു ദി വെരി എൻഡ്.
ഈ ഉദാഹരണങ്ങൾ ഏതെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം മായ്ച്ചുകളെ സമർപ്പിക്കണം.
And if you have these illustrations or examples in mind, please raise them.
ഒരു വ്യക്തി മൂന്ന് രൂപങ്ങളിൽ വെളിപ്പെടുന്നതല്ല, അല്ല അവതരിക്കുന്നതല്ല തൃത്വം.
Trinity is not where one person is being revealed in three forms.
മറിച്ച് ദൈവത്തിൽ മൂന്ന് വ്യക്തിത്വങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ്.
But rather there are three persons existing in the Godhead.
അതിന്റെ വെളിപ്പാടുകൾ, ചില പ്രത്യേകമായ വെളിപ്പാടുകൾ ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം.
And I would like to bring to your attention some revelations in regards to that.
ഒന്ന്, നമ്മുടെ കർത്താവിന്റെ സ്നാന സമയമാണ്.
First it is during the baptism of our Lord Jesus Christ.
ആ സ്നാന സമയത്ത് എന്താ സംഭവിച്ചത്?
What happened at that time?
സ്വർഗ്ഗത്തിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരാളുണ്ട്.
And there was a person speaking in heaven.
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.
This is my beloved son and in him I am well pleased.
വേറൊരാൾ യോർദാൻ നദിയിൽ സ്നാനമേറ്റ് കയറുകയാണ്.
And the same time there is a person who is being baptized in the river Jordan and rising up.
മൂന്നാമതൊരു വ്യക്തി സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന് അവന്റെ തലമേൽ വരികയാണ്, അവന് വസിക്കുകയാണ്.
Thirdly another thing is coming and dwelling in him.
പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ അവന്റെ മേൽ വന്നു.
And the Holy Spirit came in the form of a dove.
അപ്പോൾ യോർദാനിൽ ക്രിസ്തു ഉണ്ട്, അല്ലെങ്കിൽ പുത്രനുണ്ട്.
In Jordan there is Christ or the Son.
സ്വർഗ്ഗത്തിൽ പിതാവ് സംസാരിക്കുന്നുണ്ട്.
In heaven God the Father is speaking.
പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക.
And the Holy Spirit is descending.
എത്ര വ്യക്തികളുണ്ട്?
How many persons are there?
മൂന്ന് വ്യക്തികളുണ്ട്.
There are three persons.
ഇനി യേശു കർത്താവിന്റെ സ്നാനം, ലൂക്കോസ് 4-ാം അധ്യായം.
And in Luke chapter 4 about the baptism of our Lord.
About the temptation
of our Lord.
ആത്മാവനെ മരുഭൂമിയിലേക്ക് പരീക്ഷിക്കപ്പെടാൻ നടത്തി.
And the Spirit led him into the wilderness to be tempted.
രണ്ട്, അവനെ നടത്തി.
And secondly he was led.
മൂന്ന്, പിതാവ് അവനെ സഹായിച്ചു.
And thirdly the Father helped him.
അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്ന് വ്യക്തികൾ അവിടെയും ഉണ്ട്.
And there also we see the Father, Son and the Holy Spirit.
അപ്പോൾ ഒരു ദൈവം മൂന്ന് രൂപങ്ങളിൽ വരുന്നല്ല വേദപുസ്തകത്തിലെ ദൈവവിശ്വാസം.
And the belief in the scriptures is not that one God coming in three persons.
മറിച്ച് ദൈവത്തിൽ തന്നെ ഒരു ബഹുത്വമുണ്ട്, ആ ബഹുത്വത്തിൽ ഒരു മൂന്ന് വ്യക്തികളുണ്ട്, ആ മൂന്ന് വ്യക്തികളാണ് സാക്ഷാൽ ദൈവം.
But there is a plurality in the Godhead and these three persons together are God.
ഇനി ഈ മൂന്ന് വ്യക്തികളെ ദൈവം എന്ന് വിളിക്കാവോ?
And all three of them, can you call them God?
ഞാൻ പറഞ്ഞത് ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ?
Are you following what I am saying?
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പോവാ. എവിടെയെങ്കിലും കൺഫ്യൂഷൻ വരുന്നില്ല പറയണേ.
We are going slowly step by step. If there's any confusion, please let us know.
ഞാൻ അല്ലാതെ വേറെ ദൈവങ്ങൾ ഉണ്ടാകരുത്. ബൈബിൾ ബഹുദൈവ വിശ്വാസത്തിന് എതിരാണ്.
You shall have no other God before me. The word of God is against polytheistic beliefs.
രണ്ട്, അതേ ബൈബിൾ തന്നെ ദൈവത്തിൽ ബഹുത്വം ഉണ്ടെന്ന് പറയുന്നു.
And secondly, the same scripture says that there is a plurality in God.
ആ ബഹുത്വം അനേകമല്ല, മൂന്നിന്റെ സൂചനകളുണ്ട്.
And that plurality is limited to three. There are hints of it.
ആ മൂന്നെന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന മൂന്ന് വ്യക്തികളാണ്.
And those three have been established as three persons.
ആ മൂന്ന് വ്യക്തികൾ മൂന്ന് വ്യക്തികളായി തന്നെ വെളിപ്പെടുന്നുണ്ട്.
And those three persons are revealing themselves as three themselves.
ഒരാൾ മൂന്നായിട്ട് രൂപപ്പെടുന്നതല്ല.
And it is not one person being transformed into three forms.
മറിച്ച് മൂന്ന് വ്യക്തികൾ തന്നെയാണ്.
But there are three persons itself.
ഇനി ആ മൂന്ന് വ്യക്തികളെയും ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്.
And those three persons have been called God.
കാരണം ദൈവത്തിന്റെ നാമത്തിൽ മൂന്ന് വ്യക്തികളുണ്ട്.
Because in the name of God there are three persons.
ഞാൻ മൂന്ന് വാക്യങ്ങൾ പറയാം.
I will say three verses.
പിതാവ്,
Father.
യോഹന്നാൻ 17:3 യേശുക്രിസ്തു വിളിക്കുന്നത്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച പുത്രനെയും വിശ്വസിക്കുന്നതിന് നിത്യജീവൻ എന്ന് കർത്താവ് പറയുന്നുണ്ട്.
And in John chapter 17 in verse 3 he says that this is eternal life that they may know you the only true God and Jesus Christ whom you have sent.
അപ്പോൾ കർത്താവ് ഭൂമിയിൽ ഇരുന്ന് തന്നെ മധ്യസ്ഥ പ്രാർത്ഥന പിതാവിനോട് പറയാ, ദൈവമേ.
And Jesus while he is doing his mediatory prayer on the earth he says that unto God, oh God.
അപ്പോൾ പുത്രൻ പിതാവിനെ വിളിക്കുന്നത് ദൈവമേ എന്നാണ്.
So the son calls the father as God.
ഇനി പിതാവ് പുത്രനെ വിളിക്കുന്ന പേരെന്താണ്?
And what does the son call what does the father call the son?
വെളിപ്പാട് ഒന്നിന്റെ എട്ടാം ഭാഗ്യത്തിൽ പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്ന് വന്നേക്കുമുള്ളത് എബ്രായർ ഒന്നിന്റെ എട്ട്
And in Hebrews 1 verse 8 it is being said that to the son it is being said that your throne is forever O God
putram pidavine deivam ennu vilikkumbol pidav putrane vilikkunna deivamana
and while the son calls the father God the father is also calling the son as God
appo pidav aarana
so who is the father
deivamana
he is God
putran aarana
who is the son
putran deivamana
he is also God
in apostle pravartigal 5th adhyayathile 3 4 vakyangal
In Acts chapter 5 verse 3 and 4 after Ananias had sinned and he came to Peter
Petros parayunnathu
Peter says
ithrakku nee neram vittathu
and did you sell your piece of land for this much
appo Ananias parayunnu ithrakka
yeah I have sold it for this much is what Ananias replied
appo Petrosinte chodyam endanu
so what did Peter reply
parishuddhaatmaavinu nee vyajam kaanichu
And you lied to the Holy Spirit.
Adutha vakyathil, naala vakyathil, nee manushanodalla, devathodathre paavam cheyathu.
In verse 4 he says, you have not lied to men, but to God.
Appo moonam vakyathil, parishuddhaatmaavinodu paavam cheyathu.
And in the third verse he lied to the Holy Spirit.
Naala vakyathil, devathinethirayittu paavam cheyathu.
And verse 4 he has lied against God.
Aval parishuddhaatmaavu samam, devam.
So Holy Spirit equals God.
Appo Bible parayunnathu, യോഹന്നാൻ 17:3 പിതാവ് ദൈവമാണ് വെളിപ്പാട് 1:7 പറയുന്നു യേശു ക്രിസ്തുവായ പുത്രൻ ദൈവമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 5:3-4 പറയുന്നു പരിശുദ്ധാത്മാവ് ദൈവമാണ്
സോ ഇൻ ജോൺ ചാപ്റ്റർ 17 വേഴ്സ് 3 ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഗോഡ് ദ ഫാദർ ഈസ് ഗോഡ് ആൻഡ് ഇൻ ഹീബ്രൂസ് ചാപ്റ്റർ 1 ആൻഡ് വേഴ്സ് 8 വി സീ ദാറ്റ് ദ സൺ ഈസ് ഗോഡ് ആൻഡ് ഇൻ ആക്ട്സ് ചാപ്റ്റർ 5 ആൻഡ് വേഴ്സ് 4 വി സീ ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഓൾസോ ഗോഡ്
അപ്പോൾ അടുത്ത ചോദ്യം
സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട്
ഹൗ മെനി ഗോഡ്സ് ഡു യു ഹാവ്
ഇത്രയും നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വരികയായിരുന്നു
വി വാർ കമ്മിംഗ് സിസ്റ്റമാറ്റിക്കലി സ്റ്റഡിങ് ആൻഡ് കമ്മിംഗ്
നമുക്ക് എത്ര ദൈവമുണ്ട്
ഹൗ മെനി ഗോഡ്സ് ഡു വി ഹാവ്
മൈനർ വണ്ണാകുന്നത് പിതാവ് ദൈവമാന്ന് പറയുന്നു പുത്രൻ ദൈവമാന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവ് ദൈവമാന്ന് പറഞ്ഞു പിന്നെ നിങ്ങളുടെ വൺ
ഹൗ കെൻ ഇറ്റ് ബി വൺ വി ആർ സെയിങ് ദാറ്റ് ദേർ ഇസ് ഗോഡ് ദ ഫാദർ ഇസ് ഗോഡ് ആൻഡ് ദി സൺ ഇസ് ഗോഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഇസ് ഓൾസോ ഗോഡ്
ഇവിടെയാണ് ഈ വിഷയത്തിന്റെ സങ്കീർണത ഇതിന്റെ ബുദ്ധിമുട്ട് ഇവിടെയാണ്
ആൻഡ് ഹിയർ വി സീ ദ കോംപ്ലിക്കേഷൻ ഓഫ് ദിസ് സബ്ജക്ട്
ഇവിടെ ഭാഷയുടെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കണം
ഹിയർ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലിമിറ്റേഷൻസ് ഓഫ് ലാംഗ്വേജ്
നമുക്ക് ഇംഗ്ലീഷ് ഭാഷക്കാരുടെ എന്തോ ഒരു ആദരവ് അല്പം കൂടുതലുണ്ട്
സംഹൗ വി ഹാവ് എ റെസ്പെക്ട് ഫോർ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്
പക്ഷേ ഈ കാര്യത്തിൽ മലയാളമാണ് നല്ലത്
ബട്ട് ഫോർ ദിസ് മലയാളം ഇസ് ഗുഡ്
ഇംഗ്ലീഷ് അതിന് പറ്റിയ വാക്കില്ല
there is no perfect word for that in English
ഈ സെമിറ്റിക് ഭാഷകളെല്ലാം എബ്രായ ഭാഷ അറബി ഭാഷ സംസ്കൃതം മലയാളം ഇതിലെല്ലാം ഈ ഒന്ന് എന്നുള്ളതിന് വ്യത്യസ്തമായ മറ്റൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്
and in the semitic languages such as hebrew arabic and sanskrit and all these languages there is a different word used for one
ബൈബിളിൽ ഈ ദൈവത്തെ കുറിച്ച് പറയാൻ ഉപയോഗിച്ചിരുന്ന വാക്ക് അതാണ് ഒന്നെന്നുള്ളതല്ല ദൈവം ഒരുവൻ എന്നുള്ളതല്ല ദൈവം ഏകൻ എന്നുള്ളതാണ്
and in Malayalam it is said that God is not one but God is
one ആ പ്രശ്നം എവിടാ എന്ത് പറയുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏകവും ഒന്നും വളരെ വ്യത്യാസമുള്ള രണ്ട് കാര്യങ്ങളാണ്
and there is a difference between
ഇല്ല അങ്ങനെ പറയാനൊക്കെ സിംഗിളും വണ്ണും ഒന്നാ തമിഴിലും ഇല്ലെന്ന് തോന്നല്ലേ ഒന്ന് എന്നുള്ള വാക്കായിരിക്കും അതാ ഉണ്ട് ആ മൂന്ന് വാക്യങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യുന്നവർക്ക് എഴുതാം
ത്രീ വേഴ്സസ് മെയിൻലി
ആവർത്തനം 6:4
ഡ്യൂട്രോണമി 6:4
മർക്കോസ് 12:29
മാർക്ക് 12:29
യാക്കോബ് 2:19
ജെയിംസ് 2:19
ആവർത്തനം 6:4 ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വിശ്വാസ പ്രമാണവും വിശ്വാസ പ്രഖ്യാപനവുമാണ്
And Deuteronomy chapter 6 and verse 4 is the greatest proclamation of Israel about its faith.
Or Israel paidal Hebraya kunya samsarikkan thodangumbol avante vaayil naadyam porathayku varendathaya vaakku Israel kelka nammude deivamaya Yehova egan. English parayumbol God is one enne parayanu pothunnu.
And the first words that come that should come out of a child as he speaks of an Israelite child as he speaks is this Hear O Israel the Lord our God the Lord is one.
നമ്മുടെ ദൈവമായ കർത്താവ് അല്ലെങ്കിൽ യഹോവ ഏകൻ.
The Lord is one.
അവരെ ക്ഷേമ എന്ന് വിളിക്കും. അവരുടെ വിശ്വാസ പ്രമാണം, വിശ്വാസ സംഹിതയാണത്, ദൈവം ഏകൻ.
And they called that the Shema. They said that the Lord is one.
ഇനി നമ്മുടെ കർത്താവ് അതിന്റെ അതേ വിശദീകരണം മർക്കോസ് 12:29 പറഞ്ഞപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് ഏകൻ.
And the Lord your God is one. That is what we read in Mark.
യാക്കോബ് പറയുമ്പോൾ 2:19 വാക്യത്തിൽ ദൈവം ഏകനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, കൊള്ളാം, പിശാചുക്കളും വിശ്വസിക്കുകയും അതിന് വിറയ്ക്കുന്നു. ദൈവം ഒരുവനാണെന്ന് പറഞ്ഞാൽ പിശാച് കൈകൊട്ടിച്ചിരിക്കും.
And in James chapter 2 verse 19 we say that you also believe that there is one God. You do well. Even the demons believe and tremble.
Why
are the demons trembling?
ദൈവം ഒന്നാണ് ഒരുവനാണെന്ന് പറഞ്ഞാൽ പിശാചിന് വളരെ സന്തോഷമാണ്. പക്ഷെ ദൈവം ഏകനാണെന്ന് പറയുമ്പോൾ പിശാച് വിറയ്ക്കും. എന്താ വിറയ്ക്കാൻ കാരണം? അയ്യോ, ദോഹയിലെ ബൈബിൾ ക്ലാസ്സിൽ തേണ്ട ദൈവത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള കാര്യം പറയാം, അവന് വിറയല.
He is trembling when the truths about God is being revealed through our studies.
അപ്പോൾ നമുക്ക് ഒരു ദൈവവിശ്വാസമല്ല, നമുക്ക് മൂന്ന് ദൈവവിശ്വാസമല്ല. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഏക ദൈവവിശ്വാസമാണ്. ഇവിടെ ഈ മൂന്ന് വ്യക്തികൾ ചേർന്ന ഈ ദൈവത്തിന് പൊതുവായ ഒരു നാമമുണ്ട്. ആ നാമം ദൈവമെന്നുള്ളതാണ്.
And these three persons of God, they collectively they have a name, and that is called God.
Aa naamam share cheyyunnathu moonu vyaktigalaan.
And that name is being shared by three persons.
Aa moonu vyaktigalaayi sthithi cheyyumbol moonu deivangalalla ee moonu vyaktigalodu chernal eka deivamaanu.
And when these three persons they are existing separately, they are not three gods, but rather they are together, they are one.
Ibide ee onnum ekavum thammulla vyathasam njan paraya one um oneness nu ellam paranju.
And I'll tell you the difference between this one and oneness.
One ennadil upayogichirikkunna nammude malayalathile vaakku pole thanneyana hebraic bhashayile vaakku.
And the same word that is used in malayalam is similar is used in Hebrew language.
One nu parayumbol singular noun aanu.
And when it is said one, it is a singular noun.
Yakid ennu hebraic vaakkaanu onnu upayogichittullathu.
And the Hebrew word called yakid is used for one.
Ennal devathe kurichu parayunna yegan ennullathu upayogichirikkunna oriddathu polum yakid upayogichittilla. Avadellam ekhat e c h o d ekhat enna vaakka.
And where it is mentioned about God's oneness, the word akid is not used. But the Hebrew word ekhat is used.
Aa ekhat ennu parayumbol paladu chernundaya vervirikkanavatha or aikyathayanu.
And that word symbolizes a unity formed by the mixture of several things which cannot be separated.
Marile paranjal one nu parna singular noun anengil,
if you say one as a singular noun,
ekam ennu parna uniplural noun.
And when you say oneness, it is a uniplural noun.
A uniplural noun sadharana nammal grammar padikkarilla.
And usually we do not study that in grammar.
Pashcha classic bhashayil vyakaranam anusarichu uniplural noun undu.
But according going to classical language studies, we see that there is uniplural noun.
Endha uniplural noun nu paranjal,
what do you mean by uniplural noun?
Ore inathil petta palu jernundaguna aikyada alil kootathanaanu uniplural noun nu parayunnathu.
And when for the mixture of several things forming into one thing, you call it as a uniplural noun.
Onnu varanam aanengil,
if one symbolizes one thing,
oru polla palu jerumbol adu ekamaanu.
And when many things of the same form come together, it is called as oneness.
Aa ekam ennulla vaakku aadhi nammal kaanunnu 21-am adhyayathil deivam vellangalude kootathinu samudram ennu perittu.
And that word oneness, we see that the Lord named the groups of water as the oceans.
Vellam ella oru poleya,
water is same throughout.
Pakshe vellangalude kootathinu oru peru irittittundu, samudram.
And the groups of water, they are known as the oceans.
വെള്ളങ്ങൾ പലതല്ല.
ദ വാട്ടേഴ്സ് ആർ നോട്ട് ഡിഫറെന്റ്,
അതൊന്നാണ്.
ദേ ആർ വൺ.
അതേസമയത്ത് പലതാണ്.
At the same time they are different.
പലതു ചേർന്നുണ്ടാകുന്ന കൂട്ടമാണ് വെള്ളങ്ങളുടെ കൂട്ടം.
And the groups of waters together are the ocean.
അപ്പോൾ ദൈവത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് വ്യക്തികളുണ്ടെങ്കിലും ആ മൂന്ന് വ്യക്തികളും തുല്യരായതുകൊണ്ട് ഈ മൂന്ന് വ്യക്തികളും കൂടെ ചേർന്നാൽ മൂന്ന് ദൈവങ്ങളല്ല, ഒരു ദൈവവുമല്ല, ഏക ദൈവം, യൂണിപ്ലൂറൽ നൗണാണ്.
And when these three persons in this one God come together, they are not three gods and there is not one God, but it is a uniplural noun. There is only one God.
ഇനി ഉൽപ്പത്തി 1:1 വാക്യത്തിൽ ആദിയിൽ ദൈവം എലോഹിം എന്ന് പറഞ്ഞിരിക്കുന്ന യൂണിപ്ലൂറൽ നൗണാണ്.
And the word Elohim used in Genesis chapter 1 verse 1, it's a uniplural noun.
ദൈവത്തിലെ ബഹുത്വം കണ്ടുകൊണ്ട് മോശ പറയാണ്.
Seeing the plurality in God, Moses is saying,
ദൈവത്തിൽ മൂന്ന് വ്യക്തികൾ ഉണ്ടെങ്കിലും
even though he has three persons,
aa moonu vyaktigal jernal moonu devangalalla ega devamaanu.
But when those three combine, it is not three gods but one god.
Moonu devangal illa ennulloru therivaanu aa elohim ennulla vaaku upayogichaynappol സൃഷ്ടിച്ചു എന്നതിന്റെ ക്രിയാരൂപം എബ്രായ ഭാഷയുടെ നിയമം അനുസരിച്ച് ആ ക്രിയാപദവും ബഹുവചനമാകണമായിരുന്നു, പക്ഷെ ഏകവചന ക്രിയയിൽ ഉപയോഗിച്ചിരിക്കുകയാണ്.
ബട്ട് വി സീ ദി പ്രൂഫ് ഓഫ് ദാറ്റ് വെൻ മോസസ് റൈറ്റ്സ് ദാറ്റ് വെൻ ദിസ് യൂണിപ്ലൂറൽ ഗോഡ് ക്രിയേറ്റഡ് ദാറ്റ് അക്കോർഡിംഗ് ടു ഗ്രാമർ ഇറ്റ് ഷുഡ് കം ആസ് എ വേർബ്, ബട്ട് വി സീ ദാറ്റ് ഇറ്റ് ഇസ് മെൻഷൻ ദാറ്റ് ഗോഡ് ക്രിയേറ്റഡ്.
ആ ഭാഷയുടെ നിയമം അനുസരിച്ച് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം, പക്ഷെ സബ്ജക്ട് പ്ലൂറലും വെർബ് സിംഗുലറുമായപ്പോൾ ആ ഏകത്വം എന്ന് പറയപ്പെടുന്ന മൂന്ന് വ്യക്തികൾ ചേർന്ന് സൃഷ്ടിച്ചത് ബഹുദൈവങ്ങളല്ല എന്ന് തെളിയിക്കുകയാണ്.
And so it proves that God is not, it is not multiple gods but one God when it is being said that God who is plural, he created that word, the verb used there for created is singular.
ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ?
Are you understanding what I am saying?
ഒന്നും ഏകവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്.
There is a vast difference between one and oneness.
ഒന്നെന്ന് പറയുന്നത് ഒരെണ്ണമാണ്.
One means just one.
എന്നാൽ ഏകമെന്ന് പറയുമ്പോൾ ഒന്നിലധികം ചേർന്ന് വേർപിരിക്കാനാവാത്ത നിലയിലുള്ളതായ ഒരു യൂണിറ്റിക്കാണ് പറയുന്നത് ഏകമെന്ന്.
But oneness is defined as a unity where many come together and mix and form one unit.
ഒരു തെങ്ങിൽ കുറെ തേങ്ങ കിടപ്പുണ്ട്.
There are several coconuts on a coconut tree.
തെങ്ങ് തേങ്ങായ ഉണ്ടാവുള്ള മാങ്ങ ഉണ്ടാവുകയല്ല.
On coconut tree there will only be coconut, not mangoes.
അങ്ങനെ പല തേങ്ങകൾ ഒന്നിച്ച് കിടക്കുന്ന ആ സംഗതിക്ക് നമ്മൾ എന്താ വിളിക്കാറുള്ളത്?
And for all those coconuts together, what we call them?
കൊല. ആ ഒരു കൊലയിൽ തേങ്ങ തന്നെ ആയതുകൊണ്ട് അതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു കൊലയാണെന്ന് പറയും. അതാ ഏകം.
And on that one branch there are several coconuts. So
ഇവിടെ ഇപ്പോൾ 150-200 പേരുണ്ട്.
And so there are around 150-200 people here.
നമ്മൾ ഈ കൂട്ടത്തെ വിളിക്കുന്ന പേരെന്താ?
What do we call this group?
Class.
Class.
ഇതൊരു ഏകമാണ്, ഏകത്വമാണ്.
It shows a oneness.
എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നവരെല്ലാം ക്ലാസ് വചനം പഠിക്കാൻ വന്നവരാ.
And that means all those have come here have come to learn from the word of God.
ആണോ? അത് വീട്ടിൽ നിന്ന് ഉറക്കം വരില്ല, ക്ലാസ് കേട്ട ഉറക്കം വരും, അതുകൊണ്ട് വന്നവരാണോ?
Is it that you have come here so that to fall asleep?
അല്ല, എല്ലാവരും പഠിക്കാൻ വന്നവരാ.
ഓൾ ഓഫ് യു ഹാവ് കം ടു സ്റ്റഡി.
അപ്പോൾ ഒരേ ലക്ഷ്യത്തിൽ വന്നൊരു ഒരു ഒരു പലരായതുകൊണ്ട് ഈ ഒരേ ലക്ഷ്യത്തിൽ വന്ന ആളുകളെ കൂട്ടം, ഒരു ക്ലാസ് എന്ന് വിളിക്കാം.
എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഹാവ് കം ടുഗദർ വിത്ത് ദ സെയിം എയിം, സോ വി കാൻ കോൾ ഇറ്റ് എ ക്ലാസ്.
അപ്പോൾ ദൈവത്തിൽ ഒരു ഏകത്വമുണ്ട്.
സോ ദേർ ഈസ് എ വൺനെസ് ഇൻ ഗോഡ്.
ആ ദൈവം ഏകനാണ്.
ആൻഡ് ദാറ്റ് ഗോഡ് ഈസ് വൺ.
ആ ഏക ദൈവം മൂന്ന് വ്യക്തികളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു.
ആൻഡ് ദാറ്റ് വൺ ഗോഡ് എക്സിസ്റ്റ് ഇൻ ത്രീ പേഴ്സൺസ്.
അപ്പോൾ ഏക ദൈവം മൂന്നാളത്വങ്ങളിൽ.
And one God in three persons.
തുല്യരായ മൂന്ന് വ്യക്തികൾ.
Equal three equal persons.
പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന പേരുകളിൽ അറിയപ്പെടുന്ന മൂന്ന് വ്യക്തികൾ.
And the three persons who are known in the name of the Father, Son and the Holy Spirit.
ആ മൂന്ന് വ്യക്തികൾ ചേർന്നാൽ മൂന്ന് ദൈവങ്ങളെ ഏക ദൈവമാണ്.
But when those three combine, it is not three gods but one God.
അപ്പോൾ ഏക ദൈവം മൂന്ന് ആർത്തങ്ങളിൽ എന്നുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദൈവിക ത്രിത്വം.
And for one God existing in three persons, we call it as the Trinity of God.
അതേ സമയത്ത്
the same time
മൂന്ന് വ്യക്തികൾ ഉണ്ടെങ്കിലും
even though there are three persons
ദൈവം ഏകനാണെന്നുള്ളത് നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രിയേകൻ, ട്രയൂൺ.
And for that we call it as the triune God.
ഇത്രയും കാര്യം മനസ്സിലായോ?
Did you understand all of this?
ഇനി കുറച്ച് ഉദാഹരണം കൂടി പറയുമ്പോൾ ബാക്കിയുള്ള മനസ്സിലായിക്കോളൂ.
And when you hear some examples you will understand the rest.
ഇനി ഈ ദൈവത്തിലെ ത്രിത്വത്തിലെ മൂന്ന് വ്യക്തികൾ എല്ലാ നിലകളിലും തുല്യരാണ്.
And the three persons in this Trinity are equal in all manners.
Positional equality.
They have positional equality.
Functional difference ഉണ്ട്.
They have differences in their function.
യേശു ക്രിസ്തു സ്വയമായിട്ട് ഒരു മനുഷ്യനായിട്ട് തീർന്നപ്പോൾ, സ്വയമായി താഴ്ച അനുഭവിച്ചപ്പോൾ അവൻ സ്വയമായിട്ട് താണു.
And when Jesus Christ humbled himself, he humbled himself.
അവന്റെ ദൈവത്വത്തിന്റെ മഹത്വം പല അവസരങ്ങളിലും അവൻ മറച്ചു വെച്ചിട്ടുണ്ട്. അത് സ്വയമായിട്ട് ചെയ്ത കാര്യമാണെങ്കിലും എല്ലാ നിലയിലും പിതാവിന് തുല്യനായിരുന്നു പുത്രനും പരിശുദ്ധാത്മാവും.
And even though he has suppressed his powers, we see that at several occasions he was equal at all times to the Father as well as the Holy Spirit.
പിതാവിനെ പോലെ തന്നെ പുത്രനും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്.
And just as God the Father is, the word of God reveals that Jesus Christ was also omnipotent, omnipresent and omniscient.
അതുപോലെ തന്നെ സ്വർഗത്തിലെ സിംഹാസനത്തിൽ നമ്മൾ കാണുന്ന ഈ വെളിപ്പാട് 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം, ആ സിംഹാസനത്തിൽ പിതാവും പുത്രനും ഒരുപോലെയുണ്ട്.
And in Genesis, in Revelation chapter 22 and verse 1 we see where the Father and Son are sitting equally at the throne.
വെളിപ്പാട് ഒന്നിന്റെ നാലാമത്തെ വാക്യത്തിൽ ആ സിംഹാസനത്തിന്റെ മുമ്പിൽ ഏഴ് ആത്മാക്കൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഏഴ് വിധമായ പ്രവർത്തനങ്ങളോട് കൂടി ആത്മാവിനെ കാണാൻ കഴിയും.
And in Revelation chapter 1 and verse 4 we can see how the Holy Spirit is in as revealed as seven spirits.
വരാമോന്ന് നിത്യതയിലും സ്വർഗീയ സിംഹാസനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടായിരിക്കും.
And even in the coming eternity God the Father, the Son and the Holy Spirit are together.
ആരാധന സ്വീകരിക്കുന്ന ത്രിയേക ദൈവമാണ്.
And it is the triune God that accepts the worship.
അപ്പോൾ ഈ ത്രിത്വത്തിലെ മൂന്ന് വ്യക്തികളും ഒരുപോലെ കഴിവിലും അധികാരത്തിലും ശക്തിയിലും മഹത്വത്തിലും തുല്യരായതുകൊണ്ട് ആ മൂന്ന് വ്യക്തികൾ ചേർന്നാൽ യൂണിപ്ലൂറൽ നൗൺ ഏകദൈവമായി തീരുന്നു.
So when these three persons in this triune God come together, they are known as they are become the uniplural God.
ദൈവികമായ ഏത് പ്രവർത്തനം നോക്കിയാലും ആ പ്രവർത്തനത്തിലെല്ലാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുല്യ പങ്കുണ്ട്.
And if we look at any act, we see that God the Father, the Son and the Holy Spirit has part in it.
ഇനി ഈ ത്രിത്വത്തിന്റെ ഉദാഹരണങ്ങൾ.
And now for the examples of this Trinity.
ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യൻ ആദാം.
The first person created by God, Adam.
ആദാമിൽ ഒരു ഏകത്വമാണോ അതോ ബഹുത്വമാണോ ഉള്ളത്?
ഇൻ ആഡം ഡു വി സീ സിംഗുലാരിറ്റി ഓർ എ പ്ലൂറാലിറ്റി ഓർ എ പ്ലൂറാലിറ്റി
ആദാമിൽ ഇത് രണ്ടും കാണുന്നുണ്ട്.
ഇൻ ആഡം വി സീ ബോത്ത് ഓഫ് ദീസ്.
ദൈവത്തെ പോലെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യൻ ദൈവിക ആളത്വത്തിന്റെയും കൂടി ഒരു വെളിപ്പാടാണ്.
And when God created man in his own image, he is a revelation of God himself.
അപ്പൊ ആദാം എന്ന് പറഞ്ഞ ആ ഏക വ്യക്തിത്വത്തിൽ
So in that one person Adam
oru bahutvam undayirunnu.
There was a plurality.
Edayirunna bahutvam Adam ana perine rendu arthangal undu, the strong one and the weak one.
And the name Adam has two meanings, the strong one as well as the weak one.
Is strong one ara?
Who is the strong one?
Man.
Strong one is man.
Weak
and weak
samajilelum വീക്കർ എന്ന് പറഞ്ഞാലും വീക്കർ കമ്പാരിറ്റീവ്ലി അപ്പൊ വീക്ക്നെസ് ഉണ്ട്. ബലമേറിയതും ബലം കുറഞ്ഞതും.
വൺ ഹൂ ആർ സ്ട്രോങ് ആൻഡ് വൺ ഹൂ ഇസ് വീക്കർ.
ആ ഏകത്വത്തിൽ ഒരു ബഹുത്വം.
ദേർ ഈസ് എ പ്ലൂറാലിറ്റി ഇൻ ദാറ്റ് വൺനെസ്.
അതുകൊണ്ട് ആ മനുഷ്യനിലെ ഏകത്വത്തിൽ നിന്നൊരു വാരിയൽ എടുത്ത ഒരു സ്ത്രീയങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഏകത്വത്തിലെ ബഹുത്വം.
And that is why when that one element was removed out of his oneness and woman was made together, they became one.
ശരിയല്ലേ?
Is that not true?
ഇനി ആ ആദാം എന്ന് പറഞ്ഞ മനുഷ്യനിൽ തന്നെ എത്ര ഘടകങ്ങളുണ്ട്?
ആൻഡ് ഇൻ ദാറ്റ് ആഡം ഇറ്റ്സെൽഫ് ഹൗ മെനി കമ്പോണൻസ് ആർ ദേർ?
എത്രയുണ്ട്?
ഹൗ മെനി ആർ ദേർ?
ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ലളിതമായ ആര് ചോദിക്കുന്നു.
ആർ യു അണ്ടർസ്റ്റാൻഡിംഗ് ഓൾ ഓഫ് ദീസ്?
നമ്മൾ എത്ര ഘടകങ്ങളുണ്ട്?
ഹൗ മെനി?
മൂന്ന്.
ദേർ ആർ ത്രീ.
ഒരു ദേഹം, ഒരു ദേഹി, ഒരു ആത്മാവ്.
ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്.
അപ്പൊ ആദാം എന്ന് പറഞ്ഞ ഏകത്വത്തിൽ ആദാം ഹവ എന്ന് പറഞ്ഞ ബഹുത്വം ഉണ്ടായിരുന്നു. ആദാമിൽ തന്നെ ഒരു തൃത്വം ഉണ്ടായിരുന്നു.
ആൻഡ് വി സീ ദ ദേർ വാസ് എ പ്ലൂറാലിറ്റി ഇൻ ആഡം വെയർ ഇൻ ഹിസ് വൈഫ് ഈവ് വാസ് ഓൾസോ വിത്ത് ഇൻ ഹിം, ബട്ട് ദേർ വാസ് ഓൾസോ എ പ്ലൂറാലിറ്റി, എ ട്രിനിറ്റി ഇൻ ഹിം.
മൂന്ന് ഘടകങ്ങൾ ഉണ്ടായിരുന്നു.
ഹി ഹാഡ് ത്രീ കമ്പോണൻസ്.
അപ്പൊ ഏകത്വത്തിലെ ബഹുത്വം ആദാമിൽ ഉണ്ടായിരുന്നു.
ആൻഡ് ദേർ വാസ് ദ വൺനെസ് ഇൻ ദ ട്രിനിറ്റി ഇൻ ഹിം.
അതേ സമയത്ത് ആ ബഹുത്വത്തിൽ ഒരു ഏകത്വം കൂടി ഉണ്ടായിരുന്നു.
ആൻഡ് ഇൻ ദാറ്റ് പ്ലൂറാലിറ്റി ഓൾസോ ദേർ വാസ് എ വൺനെസ്.
അതെങ്ങനെ തെളിയിക്കാം?
ഹൗ കൻ യു പ്രൂവ് ദാറ്റ്?
ദൈവം മനുഷ്യന് പേരിട്ടു.
ഗോഡ് നെയിംഡ് മാൻ.
ഉൽപ്പത്തി അഞ്ചിന് രണ്ടിൽ അങ്ങനെ വായിക്കുന്നു.
ഇൻ ജനസിസ് ചാപ്റ്റർ 5 ആൻഡ് വേഴ്സ് 2 വി റീഡ് ദാറ്റ്.
എന്തായിരുന്നു പേര്?
വാട്ട് വാസ് ദ നെയിം?
ആദ്യത്തെ മനുഷ്യന്റെ പേരാ ആദം. അത് ആരുടെ പേരാ?
ഹി നെയിംഡ് ഹിം ആസ് ആഡം. ഹൂസ് നെയിം വാസ് ദാറ്റ്?
പുരുഷന്റെ ആണ്. സ്ത്രീയുടെ പേരായിരുന്നു ആദാം.
ദ നെയിം ആഡം ഇസ് ദ നെയിം ഓഫ് എ മാൻ ഓർ എ വുമൺ?
നിങ്ങൾ പറഞ്ഞ ഞാൻ ഈ പിള്ളേരോട് ചോദിക്കും. സൃഷ്ടിച്ച നാളിൽ അവൻ ആദാം എന്ന് പേരിട്ടെന്നല്ല, സൃഷ്ടിച്ച നാളിൽ അവർക്ക്. അപ്പൊ രണ്ടുപേർക്കും കൂടെയുള്ള പേരേതാണ്? ആദാം. അപ്പൊ ഏകത്വത്തിലൊരു ബഹുത്വം ഉണ്ടായിരുന്നു, ഒരു തൃത്വം ഉണ്ടായിരുന്നു. ആ ബഹുത്വത്തിൽ ഒരേകത്വം കൂടി ഉണ്ടായിരുന്നു.
And when they were created, they were named Adam. And so we see that there was a oneness in this plurality.
There's a plurality in oneness. At the same time, there's a oneness in plurality. Adamil thanne or Adamu Havvayum undayirunnu. Aa ekathvathinte bahutvam undayirunnengilum aa bahutvathil or ekathvam, Adam enna ekathvam. Ini adutha nilavu Ulpathi 2 inde 24il ullil nammal vaayikkunnathu adu nimittam purushan appaneyum ammayeyum vittu bhaaryayodu pattichu cherum ഇരുവരും ഒരു ദേഹമല്ല, ഇരുവരും ഏകദേഹം. അപ്പൊ ആണും പെണ്ണും ഭർത്താവും ഭാര്യയും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ എത്ര ദേഹമാ? ഏകദേഹം. ഭാര്യയും ഭർത്താവെന്ന് വിചാരിച്ചു സപ്പോസ്. രണ്ടുപേരും കൂടെ ചേർന്ന് കഴിയുമ്പോൾ രണ്ട് എന്തായിട്ട് തീരുകയാണ്? ഒന്നല്ല. ഒന്നാക്കാൻ ആരെ കൊണ്ട് ബന്ധുക്കൾ നോക്കിയാലും പറ്റുകയില്ല, ഞങ്ങൾ നോക്കിയാലും പറ്റുകയില്ല. രണ്ടും കൂടെ ചേർന്ന് ഒന്നാകുകയല്ല, ഈ രണ്ടും കൂടെ ചേർന്നാൽ ഏകമാകും. അപ്പൊ ഈ ബഹുത്വം ഒരേകത്വമായിട്ട് മാറുന്നു. ആദമെന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ നിന്ന് ബലഹീനമായ മറ്റൊന്നിനെ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഈ ഏകത്വം ബഹുത്വമായി മാറി. അതേ സമയത്ത് ഈ ഏകത്വം ഏകനായിരുന്ന ആദമിൽ മൂന്ന് ഘടകങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഏകത്വത്തിൽ ഒരു തൃത്വം ഉണ്ടായിരുന്നു. അത് ഏകത്വത്തിലെ ബഹുത്വവും തൃത്വവും. അതുപോലെ തന്നെ ഈ ബഹുത്വം ഏകത്വമാണ്. ഭർത്താവും ഭാര്യയും കൂടി ചേർന്നാൽ ഏകദേഹമായി തീരുകയാണ്. ദൈവത്തിന്റെ അതിമനോഹരമായ വെളിപ്പാടാണ് ആദ്യ മനുഷ്യൻ തന്നെ.
So we see that God's great revelation being brought out in the very creation of man, where he says that the husband and wife, they shall become one flesh.
Appo thirthathinte manoharamaya aadya thetra udaharanam aadya manushan thanne.
And so we see a very beautiful picture of the example of Trinity in the first man itself.
Ini ormilikkatha kanalil vera kochu kochu udaharanam kuda parayam.
So that you can remember, let me also tell other example.
Ee pravancham universe, ഈ യൂണിവേഴ്സിൽ എന്തെല്ലാം കൂടെ ചേർന്നിട്ടാണ് യൂണിവേഴ്സ് ഉണ്ടായത്?
വാട്ട് ഈസ് ദി യൂണിവേഴ്സ് കമ്പോസ്ഡ് ഓഫ് ഓർ മെയ്ഡ് അപ്പ് ഓഫ്?
സ്പേസ് വേണം.
ദർ ഷുഡ് ബി സ്പേസ്.
മാറ്റർ വേണം.
ദർ ഷുഡ് ബി മാറ്റർ.
പിന്നെന്ത് വേണം? എനർജി വേണം.
ആൻഡ് എനർജി.
ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ എന്താണ്?
ആൻഡ് വെൻ ദീസ് ത്രീ കമ്പൈൻ ടുഗദർ, വാട്ട് ഈസ് ഇറ്റ്?
യൂണിവേഴ്സ്.
ഇറ്റ്സ് ദി യൂണിവേഴ്സ്.
ഇനി ടൈം, കാലം.
ആൻഡ് നൗ അബൌട്ട് ടൈം.
ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കി ഓടി വരുന്നത്? ഏതാണ്?
When we think about time, what comes into our mind?
Past time,
the past time,
present time,
the present,
future time,
and the future.
இது மூணு கூட சேர்ந்ததாണ്.
And all these three combined together,
time,
it's called time.
In a system la edhu kaaryam venengil nokkiyo,
if you look at any other thing in nature,
enikku krishiyod alpa ishtam undalla kaaryangal chalakka kariya.
And some of you know that I am a little bit I like farming.
Or thengu,
imagine a coconut tree.
Aa thengine edhu bhagam nokkiyalum ഈ മൂന്ന് ഘടകങ്ങൾ ഒന്നിച്ച് ചേർന്നിരിക്കുന്നതാണ്.
ഇഫ് യു ലുക്ക് അറ്റ് എനി പാർട്ട് ഓഫ് ദാറ്റ് ട്രീ, യു ക്യാൻ സീ ദീസ് ത്രീ കമ്പോണൻസ്.
ഒരു തെങ്ങിന്റെ ചുവട് ചെന്ന് നോക്കിയാൽ ആ തെങ്ങിനെ താങ്ങി നിർത്തുന്ന കുറെ വേരുകളുണ്ട്.
ഇഫ് യു ലുക്ക് അറ്റ് ദി ബേസ് ഓഫ് എ ട്രീ, യു ക്യാൻ സീ ദർ ആർ സം ട്രീസ്, സം റൂട്ട് സപ്പോർട്ടിംഗ്.
ആ വേരുകൾ വളം വരിക്കാനുള്ള വേരുകളല്ല.
ആൻഡ് ദോസ് റൂട്ട്സ് ആർ നോട്ട് ഫോർ ഡ്രോയിങ് ദി ന്യൂട്രിയൻസ് ഫ്രം ദി ഗ്രൗണ്ട്.
ഒരു മൂന്ന് മീറ്ററിനുള്ളിൽ പുറപ്പെടുവിച്ച അടുത്ത വേരുകളുണ്ട്, വളം വരിച്ചെടുക്കുന്ന വേരുകളാണ്.
And 3 meters next to that there is other roots which draw out the manure and the nutrients.
ഇനി 30 മീറ്റർ വരെ വളർന്നു പോകുന്ന മൂന്നാമത് ഒരു കൂട്ടം പേരുണ്ട്, അത് വെള്ളം വലിച്ചെടുക്കുന്ന പേരാണ്.
And there are another group of roots that grow up to 30 meters. Those are ones which take in water.
അതിലെ ഓല ഉണ്ടാകുന്ന വിധം നോക്കിയാൽ,
if you look at the way in which the leaves are formed,
ഈ സിസ്റ്റയിൽ ഏത് കാര്യങ്ങൾ നോക്കിയാലും അവിടെ എല്ലാം ഈ തൃത്വത്തിന്റെ മങ്ങിയ ഒരുപാടുകൾ കാണാൻ കഴിയും.
And wherever you look in this nature, you can see faint revelations of this Trinity.
ഇനി ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ നോക്കുക.
If you look at an equilateral triangle,
അതിന് മൂന്ന് വശവും ഒരുപോലെയാണ്.
All three sides are same.
മൂന്ന് ആംഗിളുകളും ഒരുപോലെയാണ്.
And all three angles are same.
ഇനി ഏറ്റവും എളുപ്പമുള്ള ഉദാഹരണം, ഒരു മുട്ട, ഒരു കോഴിമുട്ട.
Easiest example, take an egg.
ആ മുട്ട മേശപ്പുറത്ത് വെച്ചാൽ പുറത്ത് കാണുന്ന ഷെല്ല്, അതിന് നമ്മൾ മുട്ട എന്ന് വിളിക്കും.
And if you see the shell which you see outside, we call it as the egg.
ആ പുറത്തെ തോട് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഭാഗമാവുള്ളേ?
And if you open the shell, what is there inside?
ഒരു വെള്ള.
The egg white.
ആ വെള്ളയ്ക്ക് നമ്മൾ എന്ത് വിളിക്കും?
The egg white, what do you call it?
ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് നമ്മൾ തരാറുണ്ടല്ലേ, ഒരു മുട്ട. ആ വെള്ള സാധനത്തിൽ നമ്മൾ മുട്ട എന്ന് വിളിക്കും.
That white thing also you call it as egg.
ഇനി ആ വെള്ള ഭാഗം അങ്ങോട്ട് മാറ്റിയാലോ?
If you remove that white egg white,
ഒരു മഞ്ഞ.
The yellow.
ആ മഞ്ഞയ്ക്ക് നമ്മൾ എന്താ വിളിക്കുന്നത്?
The yellow also, what do you call it?
മുട്ട.
Egg.
അപ്പൊ മുട്ട ഏതാ?
What is egg?
ഏതാ മുട്ട? എല്ലാം കൂടെ ചേർന്ന തോടിന് തന്നെ മുട്ട എന്ന് വിളിക്കും, വെള്ള മുട്ട എന്ന് വിളിക്കും, മഞ്ഞ മുട്ട എന്ന് വിളിക്കും.
It's a combination of all three together, but you call the shell as well as the white as well as the yellow part all as egg.
ഏകത്വത്തിലെ ബഹുത്വവും ബഹുത്വത്തിലെ ഏകത്വവും.
The plurality in oneness and the oneness in plurality.
ഇത് ഉപദേശപരമായ കാര്യങ്ങളാണ്.
These are doctrinal subjects.
അപ്പോൾ ദൈവം ഏകനാണ്.
So God is one.
ആ ഏകദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ട്.
So there are three persons in this one God.
ആ മൂന്ന് വ്യക്തികളാണ് വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ സ്വയമായി വെളിപ്പെട്ടത്.
And these three persons have revealed themselves at the very beginning of the scriptures.
ഏകദേശം പിടികിട്ടിയോ?
Do you get an approximate idea?
എല്ലാം എനിക്ക് മനസ്സിലായിട്ടില്ല.
Even I have not understood everything.
Linsel ennoru devadasam paranja prasthavanayanu enikku eppol dhairyam therunnathu.
And proclamation a word said by brother Linsen always encourages me.
Ingane avarudhu those who try to analyze and understand everything about Trinity will lose his mind, and those who deny Trinity will lose his spirit.
And those who he has said in this manner that those who try and understand everything about Trinity will lose their minds, and those who try and deny it, they will lose their spirit.
ഇനി ഒരു അഞ്ച് കാര്യങ്ങളുടെ വേണ്ട ഓരോ വാക്ക് പറഞ്ഞങ്ങ് നിർത്തിക്കോളാം.
I would just quickly say five things and quickly.
നമ്മൾ ഉപദേശം മാത്രം പഠിച്ചുകൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല.
There is no use in studying only the doctrines.
Application of Trinity ആണ് ഏറ്റവും പ്രധാനം.
The most important thing is the applications of Trinity.
ഈ ത്രിത്വത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ജീവിതങ്ങളിൽ രൂപാന്തരം വരേണ്ടത്?
And when we study about Trinity, what changes should happen in our life?
ഇതുവരെ കേട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ തലയിലേക്ക് കയറിയതാണ്.
And all these things we heard till now entered into our head.
വേദപുസ്തകത്തിൽ ഏത് ഉപദേശത്തിനും പ്രായോഗികതയുണ്ട്.
And any doctrine in the scriptures has a practical side to it.
ആ പ്രായോഗികത ഇല്ലാതെയുള്ള ഉപദേശ പഠനം നമ്മെ ചീർപ്പിക്കുകയുള്ളൂ.
And that study without the practical applications make us lethargic.
ജയജീവിതത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഈ ത്രിയേക ദൈവം നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളതാണ്.
And the sign of a victorious Christian life is the influence of this triune God in our life.
അതിലൊന്നാമത്തെ കാര്യം,
the first thing in that,
ഈ ത്രിത്വത്തിലെ മൂന്ന് വ്യക്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ വ്യക്തികൾ തമ്മിലുള്ളായിരിക്കുന്ന ആദരവ്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ആദരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.
And when we study about this Trinity between these three persons, we see how they respect one another.
പിതാവ് പുത്രനെ ദൈവമെന്ന് വിളിക്കുമ്പോൾ പുത്രൻ പിതാവിനെ ദൈവമെന്ന് വിളിക്കുന്നു.
How when the father calls the son as God, when the son is calling the father as God.
ഇത് നമ്മുടെ ജീവിതങ്ങളിൽ ഒരു പാഠമായി തീരണം.
And this should be a lesson in our lives.
ദൈവത്തിലെ വ്യക്തികൾ അന്യോന്യം ആദരിക്കുന്നെങ്കിൽ ഒരു സഭയിലെ വിശ്വാസിയായ ഞാൻ എന്റെ കൂടെയുള്ള മറ്റു സഹോദരന്മാരെ സഹോദരിമാരെ ആദരിക്കാൻ എത്ര ബാധ്യസ്ഥനാണ്.
If the persons within the Godhead are respecting one another, I as a member of the assembly, how much more should I be respecting each other?
ഒരു പക്ഷേ അവർ ചെറിയവരാകട്ടെ വലിയവരാകട്ടെ,
may they be small or may they be big,
ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരെന്ന് 16-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ മറ്റുള്ളവരെ ആദരിക്കുവാൻ ഈ ത്രിത്വത്തിന്റെ ഉപദേശം നമ്മെ ശക്തിയായി നിർബന്ധിക്കുക.
And the doctrine of Trinity encourages us to respect one another.
രണ്ടാമത്, ഈ ത്രിത്വത്തിലെ വ്യക്തികൾ തമ്മിലുണ്ടായിരിക്കുന്ന ഐക്യത, യൂണിറ്റി.
Secondly, we see the unity between the three persons in this Trinity.
പിതാവാകട്ടെ പുത്രനാകട്ടെ പരിശുദ്ധാത്മാവാകട്ടെ ഒരിക്കൽ പോലും വഴക്കടിക്കാതെ അവരവരുടെ മേഖലകളെ സംതൃപ്തരായി അവരവർ ഏറ്റിരിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോടെ നിർവഹിക്കുന്ന മൂന്ന് വ്യക്തികൾ ചേർന്നുള്ള ഈ ഐക്യത കാണുമ്പോൾ ഒരു സഭയിൽ, ഒരു കുടുംബത്തിൽ വ്യത്യസ്തരായ പല അംഗങ്ങളാണെങ്കിലും പല കഴിവുകളുള്ളവരാണെങ്കിലും പല സാധ്യതകളുള്ളവരാണെങ്കിലും അന്യോന്യം ബഹുമാനിച്ചും ഐക്യതയിൽ ജീവിക്കാൻ ഈ ത്രിത്വോപദേശം നമ്മെ നിർബന്ധിക്കുന്നതാണ്.
And how the unity works together in the Godhead, where the Son and the Father and the Holy Spirit works in their respective dominions without interfering with each other, but coming together as one should motivate us to be united in our church life and our family life.
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്റർപേഴ്സണൽ റിലേഷനിൽ അന്യോന്യം ആദരിക്കാൻ.
And to respect one another in our interpersonal relationships.
നമ്മുടെ സഭാ ജീവിതത്തിൽ അന്യോന്യം സഹകരിക്കാൻ.
And to cooperate with one another in our church life.
മൂന്ന്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ.
And thirdly, in our personal life.
ഈ ദൈവത്തിലെ ത്രിത്വത്തെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മെ സഹായിക്കുന്നത് പുത്രൻ താനും സകലത്തിലും കീഴ്പ്പെട്ടിരുന്നു.
And the study of Trinity, we see that the Son submitted himself in all manners.
കീഴടങ്ങാൻ,
to submit ourselves,
വ്യക്തി ജീവിതം കൊണ്ട്
in my personal life,
നമുക്ക് സാധിക്കണം.
We should be able to do that.
നാലാമത്,
fourthly,
ഈ ത്രിത്വത്തിലെ വ്യക്തികൾ അന്യോന്യം വെളിപ്പെടുത്തുന്ന വ്യക്തികളാണ്.
And fourthly, we see that the persons in this Godhead were revealing themselves.
പുത്രൻ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിനെ വെളിപ്പെടുത്തി.
And while the Son was on the earth, he revealed the Father.
പരിശുദ്ധാത്മാവ് ഇന്ന് പിതാവിനെയും പുത്രനെയും മഹത്വപ്പെടുത്തുക.
And today the Holy Spirit glorifies both the Son and the Father.
നമ്മുടെ കുടുംബ ജീവിതം കൊണ്ട് ദൈവം ആരാണെന്നുള്ള വെളിപ്പെടുത്താൻ നമുക്ക് കഴിയണം.
And through our family lives, we should be able to reveal who God is.
ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന പത്താക്കന്മാരും,
and the husbands who reveal God's love,
സഭാ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ വെളിപ്പെടുത്തുന്ന ഭാര്യമാരും,
and just as how the church and the wife should be submissive, just as how the church is submissive to Christ,
അങ്ങനെ ദൈവത്തെയും ദൈവത്തിന്റെ കാര്യപരിപാടികളെയും വെളിപ്പെടുത്തുന്ന കുടുംബങ്ങൾ ഈ ത്രിത്വോപദേശത്തിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ടവരാണ്.
And those who and we should be influenced by this study so that we become submissive in this matter.
നാം നേരത്തെ ഓർത്തതുപോലെ ഓരോ വ്യക്തിക്കും മൂന്ന് പ്രത്യേകമായ ഘടകങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്.
And God has given three components for everyone.
ദേഹം, ദേഹി, ആത്മാവ്, മൂന്ന് ഘടകങ്ങൾ.
Body, soul and spirit.
ത്രിത്വത്തിലെ വ്യക്തികൾ പരസ്പരം ബഹുമാനിക്കുന്നതുപോലെ, ആദരിക്കുന്നതുപോലെ, സൂക്ഷിക്കുന്നതുപോലെ നമ്മുടെ മൂന്ന് ഘടകങ്ങൾ കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മുടെ അവയവങ്ങളെ നമ്മുടെ ഘടകങ്ങളെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ നമുക്കിടയായിത്തീരണം.
ജസ്റ്റ് ആസ് ഹൗ ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ഗോഡ്ഹെഡ് വി ഷുഡ് ഓൾസോ ബി ഏബിൾ ടു റെസ്പെക്ട് ആൻഡ് യൂസ് അവർ ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് ടു ഗ്ലോറിഫൈ ഗോഡ്.
ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു.
ദിസ് ഗോഡ് ഇസ് അവർ ഗോഡ് ടുഡേ ആൻഡ് ഫോർ എവർ.
ഈ ത്രിയേക ദൈവം,
this triune God,
നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കേണ്ട ദൈവം,
this God who should influence our lives,
നമ്മുടെ ജീവിതങ്ങൾക്ക് ആകമാനം മാറ്റം വരുത്താൻ ഇടയായിത്തീരുന്ന ഈ പഠനം,
and this study which can influence our life,
അതിന് കേന്ദ്ര വിഷയം നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണ്.
And the main subject in that is our God who is a triune God.
എത്ര വലിയവനായ ദൈവം,
such a great God.
നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തു.
He remembered us in our lowliest.
നമ്മുടെ വലം കൈ പിടിച്ചു.
And he held us by our right hand.
മരണപര്യന്തം അവൻ നമ്മെ വഴി നടത്തും.
ആൻഡ് ടിൽ അവർ ലാസ്റ്റ് മൂമെന്റ് ഹി വിൽ ലീഡ് അസ്.
ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമല്ലോ, ജീവകാലം മുഴുവനും അവൻ നമ്മെ നൽവഴിയിൽ നടത്തും.